വന്ന ഈ സന്ദേശത്തിലും ഈ ആശയത്തിലും ഈ സമൂഹമൊന്ന് വിശ്വസിച്ചെങ്കിൽ എന്ന ആ അതിയായ മോഹം അങ്ങേയറ്റത്ത് അടങ്ങാത്ത ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹം അനുസരിച്ച് ആ പ്രവാചകൻ അവരെ അതിലേക്ക്, അള്ളാഹുവിന്റെ ദൗത്യത്തിലേക്ക്, അവരുടെ സന്ദേശത്തിലേക്ക്, ഈ ഖുർആനിലേക്ക് ആളുകളെ വിളിക്കുകയാണ്. അപ്പൊ അള്ളാഹു പറയാണ്, നീ നിന്റെ ഈ വിളി കേൾക്കും, നിന്റെ ഈ സന്ദേശം കേൾക്കും, അതിനെന്ത് വേണം? ജീവികളായിരിക്കണം, കേൾക്കുന്ന ആളുകളായിരിക്കണം അവർ. പക്ഷെ ഈ സുമ്മിനെയും വിചാരിച്ചിട്ടാണ്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, വമാ ആതാക്കും റസൂൽ, ഞാൻ ഓതിയതാണ് ഹദീസ് എടുക്കാൻ. ഇപ്പൊ ഞാൻ തന്നെ ഓതുന്നു ഹദീസ് എടുക്കാനല്ലാതെ റസൂലുള്ളാഹിന്റെ നിശ്ചയിച്ച വിഹിതത്തിൽ നിന്ന് കൊടുക്കുന്ന ഓഹരിയിൽ നിന്ന് റസൂലിന്റെ ഇഷ്ടപ്രകാരം കൊടുക്കുമ്പോൾ അത് വാങ്ങാനും ആവശ്യമില്ലാതെയാണ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ, അതിൽ നിന്ന് റസൂൽ വിലക്കിയാൽ, ആ വിലക്ക് അംഗീകരിച്ചുകൊണ്ട് പോകാനുമാണ് പ്രവാചകനോട്, വിശ്വാസികളോട് അള്ളാഹു ഇവിടെ കൽപ്പിക്കുന്നത്. അതാണ് പ്രവാചകൻ നൽകിയത് വിക്ര എന്ന് പറഞ്ഞാൽ. ഇനി നന്നായിട്ട് അതിയോ അള്ളാഹു അതിയോ റസൂൽ ബൗലിൽ അമ്രിമിങ്കും ഫൈൻ തവല്ലവും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക. ആരെങ്കിലും ഈ പറഞ്ഞ കൽപ്പനയിൽ നിന്ന് പിന്തിരിഞ്ഞു പോയാൽ അത്തരം കാഫിറുകൾ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല, സ്നേഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. ഒരായത്ത് ഈ ഇങ്ങനെ ഈ വിശദീകരിക്കുന്ന, ഈ ആശയം വിശദീകരിക്കുന്ന പല ആയത്തുകളും കുറയാറുണ്ട്. അതിയ അള്ളാഹു അതിയ റസൂൽ, ഇവിടെ എന്താണ് റസൂലിനെ അനുസരിക്കുക, അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ, യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വസിച്ചവർ, അതിയുള്ളാഹവ അതിയു റസൂല, അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക. ഉലിൽ അംരിമെങ്കും നിങ്ങളിൽപ്പെട്ട കൈകാര്യകർത്താക്കളെയും കൽപ്പനാധികാരികളെയും നിങ്ങൾ അനുസരിക്കുക. ഫൈൻ തനാദാത്തും ഫി ഷൈഇൻ, ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ നിങ്ങൾ ഭിന്നിപ്പിലായാൽ, ഫറുദ്ദൂഹു ഇലല്ലാഹി വ ഇല റസൂലി, ആ വിഷയത്തെ നിങ്ങൾ അള്ളാഹുവിലേക്കും ദൂതനിലേക്കും തിരിച്ചുവിടുക. ഇൻകുന്തും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ, ദാലിക ഖൈറുൻ, അതാണ് ഉത്തമം. വഅഹ്സന തഖ്വീല, മടക്കി വിശദീകരണം ആവശ്യപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മാർഗവും അതാണ്. ഇതാണ് ഒരാൾ എന്താണ് റസൂലിനെ അനുസരിക്കുക, ദൂതനെ അനുസരിക്കുക, അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിനെ അനുസരിക്കുക, ദൂതനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് അനുസരണത്തിന്റെയും കൽപ്പന ഒന്നാണ്. അവിടെയാണ് വിഷയം കിടക്കുന്നത്. ഇവർ പറയുന്നത് അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനെ അനുസരിക്കാം, റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഹദീസ് അനുസരിക്കുക, അതായത് ബുഖാരി മുസ്ലിം തുർമുദി നസായി ഇബ്നു മാജ ബൈഹഖി ഒക്കെ അനുസരിക്കാം. ഒരു ഏഴ് ഗ്രന്ഥമുണ്ട്, അത് കാണാപ്പാട് പഠിച്ചിട്ടാണ്. ഈ ഏഴ് ഗ്രന്ഥങ്ങൾ അനുസരിക്കാം, എന്നിട്ടും ഭിന്നിപ്പ് തീരുന്നില്ലെങ്കിലോ, പൈന്തനാദായത്തും എന്നിട്ടും നിങ്ങൾ ഭിന്നിക്കുകയാണെങ്കിൽ പിന്നെയും അത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കിവിടും. അതിയുള്ള നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനെ അനുസരിക്കുക എന്നാണ് റസൂലിനെ, പിന്നെ ഖുർആനെ അനുസരിക്കുക. ഇവിടെ സുന്നത്തെ ജമാഅത്തിന്റെ വാദമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പൊ അതിയുർ റസൂൽ എന്ന് പറഞ്ഞാൽ റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഹദീസ് അനുസരിക്കുക. അപ്പൊ ഉലിൽ അമ്രി മിങ്കും എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രം അനുസരിക്കുക. പൈന്തനാദായത്തും എന്നിട്ടും നിങ്ങൾ ഭിന്നിച്ചാൽ, ഫറുദ്ദൂഹു, ആ വിഷയത്തെ നിങ്ങൾ മടക്കി വിടുക. ഇലല്ലാഹി വ റസൂൽ, അള്ളാഹുവിനും റസൂലിലേക്കും മടക്കി വിടുക. എന്താപ്പോ ഈ പറഞ്ഞത്? ഖുർആൻ അനുസരിക്കുക, ഹദീസ് അനുസരിക്കുക, കർമ്മശാസ്ത്രം അനുസരിക്കുക, എന്നിട്ടും ഭിന്നിച്ചാൽ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കി വിടുക. അതിലെ വൈരുദ്ധ്യം നിങ്ങൾ ചിന്തിക്കാം. റസൂലിലേക്കും അള്ളാഹുവിലേക്കും കർമ്മശാസ്ത്രത്തിലേക്കും ഒക്കെ പിന്നെ പറഞ്ഞയച്ചിട്ടും പിന്നെയും ഭിന്നിപ്പ് തീരാത്ത വിഷയം ഉണ്ടാവുമോ? ബല്ലവാദ പ്രകാരം ഇങ്ങോട്ടും തീരാത്തുണ്ടോ? അള്ളാഹിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ റസൂൽ, പിന്നെ കിതാബ്. റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഹദീസ്. ഉലിൽ അംറി എന്ന് പറഞ്ഞാൽ സുന്നിയുടെ വാദപ്രകാരമാണെങ്കിൽ കർമ്മശാസ്ത്രം. പിന്നെയും ഭിന്നിപ്പായാൽ അതിനെ വീണ്ടും അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കി വിടാം. അപ്പൊ എവിടെയാണ് ഭിന്നിപ്പിന്റെ ഇവിടെ ഇവരുടെ വിഷയം? നമ്മൾ പറയുന്നത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്ന് പറഞ്ഞാൽ, റസൂല് ഈ വിഷയം റസൂല് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പറഞ്ഞ വിഷയമാണ്. റസൂല് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പറയുന്ന ഈ വിഷയത്തിൽ, എന്നിട്ടും അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുകയും പിന്നീട് നിങ്ങൾ തർക്കത്തിലാവുകയും ചെയ്യുകയാണെങ്കിൽ, അനുസരിക്കുന്ന വിഷയത്തിലാണ് തർക്കം. അങ്ങനെ തർക്കത്തിൽ വന്നാൽ ആ വിഷയത്തെ അള്ളാഹുവിലേക്കും ദൂതനിലേക്കും നിങ്ങൾ തിരിച്ചുവിടുക. അങ്ങനെ തിരിച്ചുവിടുമ്പോൾ നിങ്ങൾക്ക് മറുപടി കിട്ടും. ആ മറുപടി, ആ രീതിയിൽ മറുപടി ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് ഉത്തമം. വാഹിസന തൗവീല മറുപടി ആവശ്യപ്പെടുന്നതിൽ ഏറ്റവും നല്ലത് അതാണ്. ഇവിടെ റസൂൽ ജീവിച്ചിരിക്കുമ്പോഴാണ് ഈ ആയത്ത് എന്നുള്ളതിന് എന്താ തെളിവണം. റസൂൽ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ നമ്മളൊക്കെ ഇവിടെ വന്നിക്കണ എന്താണ്? ഒരു കൽപ്പന പ്രകാരമാണ്, ഒരു നോട്ടീസ്. ഈ നോട്ടീസിന് നോട്ടീസ് കൊണ്ടുവന്ന ആളെ നമ്മൾ അനുസരിച്ചു. സാധാരണ നമ്മള്, ഞാൻ സാധാരണ പറയാറുള്ള ഉദാഹരണം തന്നെ പറയാം, അത് പറഞ്ഞാലേ വേഗം ആളുകൾക്ക് മനസ്സിലാവും. ഇപ്പോ ഞാന് ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ക്ലാസ്സിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് വേറൊരു ക്ലാസ്സിൽ പോകാനും ആ കുട്ടികളെ അടക്കിയിരുത്താനും അവിടുത്തെ കാര്യങ്ങൾ നോക്കാനും വേണ്ടി എന്റെ മേലധികാരി ഒരു എഴുത്തുമായിട്ട് പ്യൂണിനെ വിട്ടു. പ്യൂണിനെ വിട്ടപ്പോ ആ വിഷയം ഇങ്ങനെ നോക്കിയ ഞാൻ ഇങ്ങനെ വായിച്ചു. അയാൾ പറഞ്ഞു ഇങ്ങനെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ വ്യക്തിയെ, ഈ ദൂത് കൊണ്ടുവന്ന ഈ ദൂതനെ ഞാൻ അനുസരിക്കണോ? ഈ ദൂതനെ അനുസരിക്കുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ അനുസരിക്കുന്നത് ആരെയാണ്? എന്റെ മേലധികാരിയാണ് അനുസരിക്കണം. നിങ്ങളോട് സർ ഈ ക്ലാസ്സിൽ നിന്ന് മറ്റേ ക്ലാസ്സിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വ്യക്തിയെ, ഈ സന്ദേശം കൊണ്ടുവന്ന ഈ ദൂതനെ, അതാണ് ദൂതൻ എന്ന് പറയുമ്പോ ദൗത്യവാഹകനാണ്, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരു ദൂത് കൊണ്ടുവന്ന ആൾക്കാണ് റസൂൽ എന്ന് പറയാം. ആ റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ആ ദൂത് അനുസരിക്കുക എന്നാണ് അർത്ഥം. ഞാനിപ്പോ ഈ കൊണ്ടുവന്ന ഈ സന്ദേശവുമായി വന്ന വ്യക്തിയെ അനുസരിച്ചുകൊണ്ട് 10 C എനിക്കിപ്പോ ക്ലാസ് ഉണ്ട്. ആ സി ക്ലാസ്സിൽ നിന്ന് ഞാൻ ഈ ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇയാൾ എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ ഈ വന്ന സന്ദേശവാഹകനെ അനുസരിക്കുന്നു. അങ്ങനെ അനുസരിക്കുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ അനുസരിക്കുന്നത് ആരെയാണ്? ഈ കൽപ്പന പുറപ്പെടുവിച്ച എന്റെ മേലധികാരിയെയാണ് ഞാൻ അനുസരിക്കുന്നത്. ഇവിടെ രണ്ടാൾക്കും അനുസരിച്ചു. ഇവിടെ ഞാൻ എച്ചമ്മിനും അനുസരിച്ചു, ഈ വന്ന റസൂലിന്, ഈ വന്ന ദൂതനും അനുസരിച്ചു. പക്ഷെ ഈ ദൂതന് തന്നെ അനുസരിച്ചാൽ മതി. ദൂതനെ അനുസരിച്ചാൽ തന്നെ ഈ എന്റെ മേലധികാരിയെ അനുസരിച്ചതിന് തുല്യമാണ്. അതും അല്ല പറഞ്ഞിട്ടുണ്ട്, ഒമൻ യുതിഉ റസൂല, ഒരാൾ ഒരു ദൂതനെ അനുസരിച്ചാൽ ഫഖദ് അതാ അല്ലാഹ്, അവൻ അല്ലാഹുവിനെ അനുസരിച്ചു. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് നിസായിൽ പറഞ്ഞതാണ്, ഒമൻ യുതിഉ റസൂല, ഒരാൾ ഒരു ദൂതനെ അനുസരിച്ചാൽ ഫഖദ് അതാ അല്ലാഹ്, അവൻ അല്ലാഹുവിനെ അനുസരിച്ചു. എന്താ ഇവരുടെ വാദപ്രകാരാണെങ്കിൽ വരിക? ഇവരുടെ വാദപ്രകാരാണെങ്കിൽ ഒമൻ യുതിഉ റസൂല, ദൂതനെ അനുസരിച്ചാൽ എന്ന് പറഞ്ഞാൽ ഹദീസ് അനുസരിച്ചാൽ ഫഖദ് അതാ അല്ലാഹ്, അവൻ അല്ലാഹിനെ അനുസരിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ കിതാബ് അനുസരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ ആകത്തുക ചേർത്ത് വായിച്ചാൽ ഖുർആൻ എടുക്കണ്ട തന്നെ, കിതാബ് വേണ്ട തന്നെ. ഒമൻ യുതിഉ റസൂല, ഒരാൾ ദൂതനെ അനുസരിച്ചാൽ. ഇനി സുന്നത്തു ജമാഅത്തിന്റെ അർത്ഥം എടുക്കുക നമ്മൾ ഈ ആയത്തിന്, ഹദീസ് അനുസരിച്ചാൽ, അതായത് ബുഖാരിയും മുസ്ലിമും തുർമുദിയും ഇബ്നു മാജയും ബൈഹഖിയും അഹമ്മദിന്റെയും ഒക്കെ ഈ 6 ഹദീസ് ഗ്രന്ഥങ്ങളുണ്ടല്ലോ, ഈ ഹദീസ് ഗ്രന്ഥങ്ങൾ മാത്രം പഠിച്ചു അനുസരിച്ച് ജീവിച്ചാൽ ഫഖദ് അതാ അല്ലാഹ്, അവൻ അള്ളാഹുവിനെ അനുസരിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ കിതാബുവിനെ അനുസരിച്ചു എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ഒരു ശീലയിൽ പൊതിഞ്ഞ് അട്ടത്ത് കെട്ടിവെച്ച് ഇവര് പിന്നെ പറയുന്ന, ഇവര് പിന്നെ പ്രമാണങ്ങളായിട്ട് അവതരിപ്പിക്കുന്ന ഹദീസുകൾ ഗ്രന്ഥങ്ങൾ മാത്രം നോക്കിയാൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു എന്ന് ഫലത്തിൽ വിശുദ്ധ ഖുർആനിനെ ഈ ലോകത്തു നിന്ന് തന്നെ എടുത്തു മാറ്റാനുള്ള ഒരു ആസൂത്രിതമായ നീക്കമാണ് ഇതിന്റെ പിന്നിൽ പുരോഹിതന്മാർ ലക്ഷ്യമിടുന്നത്, ജൂതന്മാർ ലക്ഷ്യമിടുന്നത്. കാരണം ഒമൻ യുതിഉ റസൂല, റസൂലിനെ അനുസരിച്ചാ പക്കത്തെ അത്താല്ല, അവൻ അള്ളാഹിനെ അനുസരിച്ചു. ഇവരുടെ അർത്ഥം എടുക്കി, ഹദീസ് അനുസരിച്ചാൽ, റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഹദീസ് അനുസരിക്കുക, ഹദീസ് അനുസരിച്ചാൽ അവൻ കിതാബ് അനുസരിച്ചു. അപ്പൊ ഹദീസ് മാത്രം എടുത്താൽ മതി, ഖുർആൻ എടുക്കണ്ട എന്നർത്ഥം ഫലത്തിൽ. എന്ന നമ്മൾ എന്താ പറയുന്നത്, ഈ അള്ളാഹുവിന്റെ ദൂതായ കിതാബുമായി വരുന്ന ദൂതനെ അനുസരിച്ചാൽ, ആ കിതാബ് കൊണ്ടുവന്ന ദൂതനെ അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചതിന് തുല്യമാണ്. ആ ആയത്ത് ആ അർത്ഥം നിർത്തു നോക്കാൻ നിങ്ങള് പ്രശ്നമില്ല. ഈ ദൂതുമായി വന്ന ദൂതനെ അനുസരിച്ചാൽ, ആ ദൂത് കൊടുത്ത അയച്ച അള്ളാഹുവിനെ അനുസരിച്ചതിന് തുല്യമായി. അതാണ് വിഷയം. അപ്പൊ ഈ ദൂതനുസരിക്കാന്ന് പറഞ്ഞാൽ കൊടുത്തയച്ച ദൂതിനനുസരിക്കുക എന്നാണ് അർത്ഥം. ആ ദൂതോട് പിന്നെ ദൂതനെ കിതാബോടുകൂടിയുള്ള അനുസരണമല്ലാതെ ദൂതനുമില്ല. സൂറത്ത് പിന്നെ 5-ാം അധ്യായത്തിൽ അള്ളാഹു പറയണ്ടല്ലോ, അലിഫ്ലാം കിതാബുൻ ഉൻസിലയിലേക്ക് ഫലാ യകുൻ ഫീ സദ്രിക ഹറജുൻ മിൻഹു ലിതുൻദിറ ബിഹി വദിക്റാ ലിൽ മുഅ്മിനീൻ ഇത്തബിഉ മാ ഉൻസിലയിലൈകും മിൻ റബ്ബികും വലാ തത്തബിഉ മിൻ ദൂനിഹി. ആ ഇറക്കപ്പെട്ട ദൂതല്ലാത്ത മറ്റൊന്ന് നിങ്ങൾ പിൻപറ്റരുത്. വിത്തൗട്ട് മിൻ ദൂനിഹി എന്ന് പറഞ്ഞാൽ വിത്തൗട്ട്, അത് കൂടാതെ. അത് ഇവിടുത്തെ പുരോഹിതന്മാർക്ക് ഒരു പദ്യം ചൊല്ലിയാലോ അറിയാം, മുത്തനബിയുടെ പദ്യം. ഹജ്ജ ബദൽ ബഹറ ബിഹാറും ദൂനഹു, ഹജ്ജ ബദൽ ബഹറ ബിഹാറും ദൂനഹു, മുത്തനബി എന്ന് പറഞ്ഞ കവിതയിലൊരു പിന്നെ നബിയന്യനയാള് സൈഫുദ്ദൗല എന്ന് പറയുന്ന ഭരണാധികാരിയെ വർണ്ണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് എന്തോ വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശത്രുക്കളായ ആളുകളുടെ ചുറ്റുപാടും അങ്ങോട്ട് ചെല്ലാൻ പറ്റണില്ല. അപ്പോ അദ്ദേഹം ചൊല്ലിയതാണ് അബ്ബാദ പിന്നെ എന്ത് ചെയ്തോ, ഈ സൈഫുദ്ദൗലയാവുന്ന സമുദ്രത്തെ മറ്റുള്ള സമുദ്രങ്ങൾ, ദൂനഹു അദ്ദേഹത്തിന് എതിരായിട്ടുള്ള ഒരുപാട് സമുദ്രങ്ങൾ ചുറ്റുമുണ്ട്, ആ സമുദ്രങ്ങൾ സൈഫുദ്ദൗലയാവുന്ന സമുദ്രത്തിന്റെ അടുത്തേക്ക് എത്താൻ തടയിട്ടിരിക്കുന്നു. അവിടെ ദൂനഹു എന്നുള്ള വാക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതല്ലാത്ത ഈ മാവുൻസിലയായ നമുക്ക് ഇറക്കപ്പെട്ട ഈ സന്ദേശത്തോടുകൂടിയുള്ള വലിയായിട്ട് പിന്നെ മുഹമ്മദ് നബിയെയും പിന്നെ വിശ്വാസികളെയും ഒക്കെ സ്വീകരിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. അതാണ് അള്ളാഹു പറഞ്ഞത്, ഇന്നമാ വലിയക്കും അള്ളാഹു വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ, ഇതിനെ കൂടാതെയുള്ള രക്ഷാധികാരികളെ നിങ്ങൾ പിൻപറ്റരുത്. എന്നാ ഇത് കൂട്ടിയും കൊണ്ടോ, ഇത് കൂട്ടിയും കൊണ്ടുള്ള രക്ഷാധികാരിയാണ് പ്രവാചകനും വിശ്വാസികളും. അതാണ് ഇന്നമാ വലിയക്കും അള്ളാഹു വറസൂലുഹു വല്ലദീന ആമനു അല്ലദീന യുഖീമൂന സ്സലാത്ത വയൂതൂന സക്കാത്ത വഹും റാകിഊൻ. ഇന്നമാ വലിയക്കും അള്ളാഹു, അള്ളാഹുവാണ് നിങ്ങളുടെ വലിയ. ഇവിടെ പറഞ്ഞത് സൂറത്തു അഹ്റാഫിൽ പറഞ്ഞത് വലാ തത്തബിഉ മിന് ദൂനിഹി ഔലിയാ, ഈ നിങ്ങൾക്ക് ഇറക്കപ്പെട്ട സന്ദേശമല്ലാത്ത വലിയകളെ നിങ്ങൾ സ്വീകരിക്കരുത്. അതേ ഖുർആനിൽ തന്നെ പറയുന്നത് ഇന്നമാ വലിയക്കും അള്ളാഹു, നിങ്ങളുടെ വലിയ അള്ളാഹുവാണ്. റസൂലുഹു അല്ലാഹുവിന്റെ ദൂതനും നിങ്ങളുടെ രക്ഷാധികാരിയാണ്. വല്ലദീന ആമനു വിശ്വസിച്ചവരും നിങ്ങളുടെ വലിയാണ് എന്ന് പറഞ്ഞാൽ അവർ പറയണു മിന്ദൂന ഇറക്കപ്പെട്ടതല്ലാത്ത വലിയാക്കരുത്. അപ്പൊ നമ്മൾ പറയുന്ന ഈ വിശുദ്ധ ഖുർആനിന് ഇറക്കപ്പെട്ട സന്ദേശത്തോട് കൂടി, ഇതല്ലാതെ ഇതിനോട് കൂടിക്കൊണ്ടാണ് പ്രവാചകനും വിശ്വാസികളും ഒക്കെ നമ്മുടെ രക്ഷാധികാരിയാവുന്നത്. ഈ ദൂതാണ്, നമ്മൾ ദൂതനുസരിക്കുമ്പോൾ ഈ ദൂതാണ് അനുസരിക്കുന്നത്. ആ ദൂതനുസരിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുന്നവനാവുന്നു. അതാണ് വിഷയം. അപ്പൊ ദൂതനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദൗത്യം അനുസരിക്കുക എന്നാണ്. ആ ദൗത്യം നമ്മൾ അനുസരിച്ചാൽ അള്ളാഹുവിനെ അനുസരിച്ചതിന് തുല്യമായി എന്നാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത്. വിശ്വസിച്ച് എങ്ങനെയൊക്കെ മൂനസ്സലാത്ത വഴുത്തൂന സക്കാത്ത ഓഹം പ്രാർത്ഥിക്കുന്നു, കുമ്പിട്ട് സക്കാത്ത് കൊടുക്കുന്നവരും നമസ്കാരം നിർവഹിക്കുന്നവരുമായ മൂമിനീങ്ങളെ, മൂമിനീങ്ങളും നിങ്ങളുടെ രക്ഷാധികാരികളാണ്. ഇതാണ് വിഷയം. അപ്പൊ നമ്മള് പറയുന്നത് ഈ ഖുർആനിനെ കൂടിക്കൊണ്ടുള്ള ഖുർആനാവുന്ന സന്ദേശത്തോടു കൂടിയാണ് ദൂതനെ അനുസരിക്കുന്നതും ഉലുൽ അംറിനെ അനുസരിക്കുന്നതും ഒക്കെ. ആ ദൂതിനോട് കൂടിയുള്ള വലിയായിട്ടല്ലാതെ റസൂലിനെ വരെ നമ്മൾ വലിയാക്കാൻ പാടില്ല. അതാ പറയുന്നത്, അതാണ് വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ. ഈ മാവുൻസിലുണ്ടല്ലോ സൂറത്തു അഹ്റാഫിൽ, അതാണ് റസൂലിനോട് പറയുന്നത്. എന്റെ മനസ്സിലൊരു അടങ്ങാറുണ്ടാകണ്ടെന്ന് പറഞ്ഞിട്ടാ ഇത് പറയുന്നത്. റസൂലിനെ മാറ്റി നിർത്താൻ പോകുകയാണ് ഇവിടെ. വലാ യകുൻ ഫീ സദ്രിക ഹറജുൻ, പ്രവാചക നിന്റെ മനസ്സിലൊരു ഇടങ്ങേറുണ്ടാകണ്ട. മിൻഹു ലിതുൻദിറ ബിഹി വദിക്റാലിൽ മുഅ്മിനീൻ, കാരണം റസൂലിന്റെ മനസ്സിൽ ഇടങ്ങേറുണ്ടാകേണ്ട വിഷയം ഈ ശേഷം പറയണത് അതെന്താണ്? ഇത്തവ്യവും ആ ഉൻസിലയിലേക്കും മിൻ റബ്ബിക്കും വലാ തത്തവ്യവും മിൻ ദൂനിഹി ഔലിയ. ഇതിനെ റസൂലിനെ മാറ്റി നിർത്തിയിട്ടാണല്ലോ പറയുന്നത്. ഈ ഖുർആൻ കൂടാതെ, ഈ ഖുർആനിനോട് കൂടിയല്ലാതെ, വിത്തൗട്ട് ഖുർആൻ, ഇതിനെതിരിൽ, ഇതിന് കൂടാതെ നിങ്ങൾ പ്രവാചകനാണെങ്കിലും നിങ്ങളുടെ വലിയാക്കരുത്, അതുകൊണ്ട് നിന്റെ മനസ്സിലൊരു ഇറങ്ങാറുണ്ടാവണ്ട എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു സൂറത്തു അഹ്റാഫിൽ ആദ്യത്തെ വചനങ്ങളിൽ ഈ ആയത്ത് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ സന്ദേശത്തോടു കൂടിയാണ് നമ്മളൊരു മൂമിനെ വലിയാക്കാൻ പറ്റുള്ളൂ. കുമ്പിട്ട് സക്കാത്ത് കൊടുക്കുകയും നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്ന മൂമിനീങ്ങളെ തന്നെ നമ്മൾ വലിയാക്കണമെങ്കിൽ ഈ മാ ഉൻസില അവരുടെ കൂടെ വേണം. മാ ഉൻസിലയോട് കൂടിയേ പറ്റുള്ളൂ, അത് കൂടാതെ പറ്റൂല എന്നാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. അപ്പോ ഈ സന്ദേശമനുസരിക്കുക എന്ന് സന്ദേശവാഹകനെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ അവന്റെ സന്ദേശത്തെ അനുസരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ആ സന്ദേശവാഹകൻ കൊണ്ടുപോകുന്ന സന്ദേശത്തെ അനുസരിക്കുമ്പോൾ ആ സന്ദേശം കൊടുത്തയച്ച അല്ലാഹുവിനെ അവൻ അനുസരിച്ചു. അതാണ് ഒമൻ യുതിഉ റസൂല, ഒരാൾ റസൂലിനെ അനുസരിച്ചാൽ ഫഖദ് അതാ അല്ലാഹ്, അവൻ അല്ലാഹുവിനെ അനുസരിച്ചു എന്ന് സൂറത്തു നിസായിൽ അല്ലാഹു വിശദീകരിച്ച ആശയത്തിന്റെ പൊരുളമാണ്. അങ്ങനെ അനുസരിക്കുമ്പോൾ ആ അനുസരിക്കപ്പെടുന്ന അനുസരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്കും വല്ല തർക്കവും വന്നാൽ ഫറുദ്ദൂഹു, ആ വിഷയത്തെ നിങ്ങൾ തിരിച്ചുവിടണം എങ്ങോട്ട്? ഇലല്ലാഹി വർ റസൂൽ, അല്ലാഹുവിലേക്കും റസൂലിലേക്കും ആ വിഷയത്തെ തിരിച്ചുവിടണം. അങ്ങനെ തിരിച്ചുവിടുമ്പോൾ ആ വിഷയത്തിന് മറുപടി കിട്ടും. അത് തൊട്ടടുത്ത് അല്ലാഹു പറയുന്നുണ്ട്, ഒമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹി, അള്ളാഹുവിന്റെ സമ്മതപ്രകാരം അല്ലാതെ ഒരു ദൂതനെയും അനുസരിക്കപ്പെടാൻ ഒരു ദൂതനെയും അള്ളാഹു അയച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ഇതിന് വേണോ? കിതാബുണ്ടോ ചോദിക്കാം. നിങ്ങൾ ഇവിടുത്തെ ഏത് പണ്ഡിതൻ ഏത് വിഷയം വന്നാലും ഖുർആനിലുണ്ടോ മാവുൻസിലുണ്ടോ? എന്നാ മൂപ്പരനുസരിച്ചോളൂ നിങ്ങള്. അതാണ് നമ്മൾ പറയുന്നത്, ബി ഇതിനില്ലാഹി, ഇതിനേതാണോ അല്ല പറഞ്ഞുള്ള സൂറത്ത് ഇബ്രാഹിമില് അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക, കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ ളുമാത്തി ഇലൻ നൂരി ബിഇദ്നി റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്, സ്തുത്യർഹനും ഹമീദുമായ പ്രതാപശാലിയും സ്തുത്യർഹനുമായ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിനക്ക് ഞാൻ ഈ കിതാബാണ് ഇതിനായിട്ട് ഇറക്കിയിട്ടുള്ളത്. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ ളുമാത്തി ഇലൻ നൂരി ബിഇദ്നി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിന്റെ അനുമതി പ്രകാരം. അതാണ് കിതാബ് ഉണ്ടോ ചോദിക്കാം. കിതാബിന് തെളിവുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഏത് പണ്ഡിതനെയാണെങ്കിലും നിങ്ങൾ അനുസരിച്ചോളിന്നാ പറയണത്. അപ്പൊ നിങ്ങൾ അള്ളാഹുവിനെയാണ് അനുസരിക്കാതെ അങ്ങനെ അനുസരിക്കുമ്പോ ഇയാളല്ല ദൈവത്തിന്റെ ദൂതുണ്ടോ? എന്നാ അതനുസരിച്ചോളി. അപ്പൊ നിങ്ങൾ ഫലത്തിൽ അള്ളാഹുവിനെയാണ് അനുസരിക്കുക. അതാണ് ഒരു ദൂതനെയും നാം അള്ളാഹുവിന്റെ പെർമിഷനോടുകൂടി അനുസരിക്കപ്പെടാനല്ലാതെ ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല. വലവ് അന്നവും ഇല്ലലമു അമ്പുസഹും ജാവൂക്ക, അവരവരോട് തന്നെ അതിക്രമം കാണിക്കുകയും എന്നിട്ട് നിന്റെ അടുത്ത് വരികയും വസ്താഫറുല്ലാഹ, അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും വസ്താഫറലഹുമുർ റസൂലു, അവർക്ക് വേണ്ടി റസൂൽ പൊറുക്കലിനെ തേടുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബ റഹീമ, അവർക്ക് അള്ളാഹുവിനെ തവ്വാബും റഹീമുമായിട്ട് കണ്ടെത്താൻ കഴിയും. എവിടെയാണ് ഇത്? സാധാരണ നമ്മൾ പറയുന്ന വിഷയമാണ് റസൂലിന്റെ അടുത്തേക്ക് മടക്കി വിടുക എന്ന് പറഞ്ഞത്. എന്നാ റസൂലിന്റെ വായിൽ നിറച്ച ഹദീസല്ലേ റസൂലിലേക്ക് മാത്രം തിരിച്ചുവിട്ടാ പോരെ? നമ്മൾ സാധാരണ പറയുന്നത് സുന്നികളെ സാധാരണ തെളിവ് മുജാഹിദീങ്ങളെ ഒതുക്കാൻ ഈ ആയത്താ പറയുന്നത്. റസൂലിനെ ഇടവേടാന്നില്ലെങ്കിൽ ആയത്താണ്, റസൂൽ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും അള്ളാഹുവിനോട് അവർ പൊറുക്കലിനെ തേടുകയും ചെയ്താല്ല വജദുല്ലാഹ, അള്ളാഹുവിനെ അവർക്ക് കണ്ടെത്താം. എന്തായിട്ട്? തവ്വാബ റഹീമ, പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണ ചെയ്യുന്നവനുമായിട്ട് കണ്ടെത്താം. ഇവരുടെ വാദപ്രകാരമാണ് ഈ പ്രവാചകന്റെ വായയിൽ നിറച്ച ഹദീസാവുമ്പോ ആ ഹദീസ് മാത്രമാണ് പറഞ്ഞു റസൂലിലേക്ക് മാത്രം മടക്കി വിട്ടാ പോരെ? നമ്മളത് വിഷയം റസൂലിനോട് വന്നിട്ട് സങ്കടം പറയാം, അള്ളാഹിനോട് പൊറുക്കലിനെ തേടും ചെയ്യാം. അതാണ് അള്ളാഹുവിലേക്കും റസൂലിലേക്കും തിരിച്ചുവിടുക എന്ന് പറഞ്ഞാല് ആ വിഷയത്തെ നേരിട്ട് പറഞ്ഞാൽ കിട്ടൂല. അള്ളാഹുവിലേക്കും റസൂലിലേക്കും ആ വിഷയത്തെ തിരിച്ചുവിട്ടാൽ അതിന് മറുപടി പ്രവാചകന്റെ വായയിലൂടെ വരും. അത് വന്ന ചരിത്രം വിശുദ്ധ ഖുർആനിൽ ഒരുപാടുണ്ട്. അതന്നെയല്ലേ പിന്നെ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുപോലെ പരിഹരിച്ച വിഷയങ്ങളുണ്ട്. അതാണ് അള്ളാഹുവിലേക്കും റസൂലിലേക്കും തിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ ആ വിഷയത്തെ അള്ളാഹുവിലേക്കും ദൂതനിലേക്കും തിരിച്ചുവിട്ടപ്പോഴേ നിന്റെ അടുത്ത് വന്നു. ഇപ്പൊ ഈ മൂന്നാളുകൾ എന്നൊക്കെ പറഞ്ഞല്ലോ, ലഖത്താബല്ലാഹു അല സലാഫത്തില്ലദീന ഖുലിഫു, പിന്തിനിന്ന മൂന്നാളുകൾക്ക് അള്ളാഹു പുറത്തിരിക്കുന്നു. വൽ മുഹാജിരീന, മുഹാജിരീങ്ങൾക്കും അള്ളാഹു പുറത്തിരിക്കുന്നു. ഈ പൊറുക്കൽ റസൂൽ ഉണ്ടെങ്കിൽ വരും, റസൂൽ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തുക്കണോ എന്ന് കണ്ടെത്താം. റസൂൽ ഇല്ലെങ്കിലോ? റസൂൽ ഇല്ലെങ്കിൽ പുറത്തോ എന്ന് കണ്ടെത്തൂല, അങ്ങോട്ട് വിടാനേ പറ്റുള്ളൂ. പുറത്തോ പുറത്തില്ലെന്നറിയില്ല. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും വിഷയം നമ്മളോട് തന്നെ അതിക്രമം കാണിച്ചാൽ പടച്ചവനോട് പൊറുക്കലിനെ തേടുക, പുറത്തിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ആ പാപത്തിൽ നിന്നൊക്കെ മുക്തമായിട്ട് ആ തെറ്റ് വീണ്ടും ഇനി ചെയ്യാതിരിക്കാം. നേരെ മറിച്ച് പ്രവാചകൻ നമ്മുടെ കൂട്ടത്തിൽ ഒരു റസൂൽ ഉണ്ടെങ്കിലോ പുറത്തോ പുറത്തിലേ എന്ന് മറുപടി കിട്ടും. അല്ലാതെ റസൂലിന്റെ റൗളാക്കെ പോയിട്ട് പുറക്കലിനെ തേടാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുക എന്നുള്ള സുന്നികളുടെ വാദമല്ല. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ആയത്തിന്റെ മറുപടിയും കൂടി പറയിപ്പിക്കണം അല്ലേ? കൊണ്ട് അല്ലെ വജദുല്ലാഹ തവ്വാബ റഹീമ, അതും കൂടി പ്രായോഗികമാക്കണം. അതാ നമുക്ക് സുന്നികളോട് അവിടെ പറയാനുള്ളത്. ഇപ്പൊ റസൂലിനെ നിങ്ങൾ ഇടതേടാൻ വേണ്ടിയിട്ട് റസൂലിന്റെ റൗളാക്കെ പോയാലും പക്ഷെ ആ ആയത്തിന്റെ ബാക്കി പ്രായോഗികതയും കൂടി ഉണ്ടല്ലോ. അതെന്താണ്? അള്ളാഹുവിനെ തവ്വാബും റഹീമുമായിട്ട് കണ്ടെത്തും അവർ, ഇല്ല കണ്ടെത്തുക തന്നെ ചെയ്യും അവർ എന്ന് പറഞ്ഞല്ലോ. ആ കണ്ടെത്തുകയും വേണം. കണ്ടെത്തുകയാണെങ്കിൽ ഇപ്പൊ ചെയ്തോളൂ, ഇന്ന ഒരു പ്രശ്നമല്ലേ നമ്മൾക്ക്. പക്ഷെ ഇപ്പൊ കണ്ടെത്തൂലെന്നല്ലേ ഉള്ളൂ. റസൂലിന്റെ റൗളാക്കെ പോയിട്ട് പറയാന്നല്ലാതെ അള്ളാഹു തവ്വാബായിരിക്കണോ റഹീമായിരിക്കണോ എന്ന് കണ്ടെത്താൻ സാധ്യമല്ല. ഇനി ഈ വിഷയമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരും. അപ്പോ റസൂലിന്റെ കാലഘട്ടത്തിൽ മാത്രം പ്രയോഗവൽക്കരിക്കേണ്ട ആയത്തുകളേ ഉള്ളൂ. റസൂല് മരിച്ചാൽ ഈ ആയത്തിന്റെ ഒന്നും പ്രായോഗികതല്ലേ? പ്രായോഗികത ഉണ്ട്. പ്രായോഗികത ഇപ്പൊ ഈ ആയത്തിന്റെ പ്രായോഗികത തന്നെയാണ്. എന്ത്, നമുക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റൂല. ഏത് വിഷയത്തിൽ തർക്കം വന്നാലും അത് ഖുർആനിലേക്ക് മടക്കണം തന്നെ. അവന്റെ തർക്കം ഇന്നിപ്പോ മതവിധികൾ തീർന്നു. ഇപ്പൊ അതാണ് സലാത്ത് ചെല്ലണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സുന്നികൾക്കാണെങ്കിൽ സലാത്ത് ഇപ്പൊ സലാത്ത് ചെല്ലാം. പെങ്ങൾക്കാണെങ്കിൽ ആയത്തെ എങ്ങനെ പ്രായോഗികമാക്കാന്ന അവർ ചിലവർ ചോദിക്കണം. ഇന്നിപ്പോ റസൂൽ കൊണ്ടുവന്ന അന്ന് റസൂലിനെ സലാത്ത് ചെയ്യുകയും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥമെങ്കിൽ, ഞങ്ങൾക്ക് അതിന്റെ അർത്ഥം സലാത്ത് ചൊല്ലുകയും സലാം ചൊല്ലുകയുമാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇന്നല്ലാഹു മലായിക്കത്തുഹു മലായിക്കത്തുഹു യുസല്ലൂൻ അല നബി എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോ അതിന്റെ പ്രായോഗികത സുന്നത്ത്. ഈ അഖിലു ഖുർആൻകാരായ നിങ്ങൾ പറയുന്ന സലാത്ത് ചെയ്യലും അദ്ദേഹത്തിന് വേണ്ട അനുഗ്രാശിസുകൾ ചെയ്യലും അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കലുമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. എങ്കിൽ ഇന്നതിന്റെ പ്രായോഗികത എന്താന്ന് ചോദിച്ചാൽ, ഇന്നതിന്റെ പ്രായോഗികത അദ്ദേഹം കൊണ്ടുവന്ന ദീനിനെ സഹായിക്കും. അതെന്നാണ് അതിന്റെ പ്രായോഗികത. അന്ന് റസൂല് ജീവിച്ചിരിക്കുമ്പോ അദ്ദേഹത്തെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹം കൊണ്ടുവന്ന സന്ദേശത്തെ പ്രചരിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് സഹായിക്കുകയും വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുക. ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ ദൗത്യത്തെ, അദ്ദേഹത്തിന്റെ ദൂതിനെ സഹായിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യാം. അതന്നെയാണ് ആയത്തിന്റെ പ്രായോഗികത. എന്ന് അങ്ങനെ ഏത് ആയത്തെടുത്തോളം ഇന്നൊക്കെ പ്രായോഗികമാണ്. ഈ ആയത്തിന്റെ പ്രായോഗികത എന്താണ്? റസൂലിന് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ അള്ളാഹു അവകാശം കൊടുത്തില്ല. അത് അള്ളാഹുവിലേക്കും കൂടി മടക്കി അതിന് വിധി ചോദിച്ചിട്ട് തീരുമാനമെടുക്കാൻ റസൂലിന് വരെ അധികാരം കൊടുത്തുള്ളൂ എന്ന തത്വം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്ന് ഒരു വിഷയം ഒരു പണ്ഡിതം പറഞ്ഞാലേ നമ്മൾ എടുക്കണ്ട. ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം എന്താണെന്ന് അറിയണം, ആ തീരുമാനം എടുക്കുക. അതന്നെയാണ് ആ ആയത്തിന്റെ പ്രായോഗികത എന്ന്. അതുകൊണ്ട് വിഷയം ഇനിയും സമയം ഒരുപാട് നീണ്ടു പോവുകയാണ്. ഞാൻ ഇനി ഒന്ന് ഇനി പ്രമാണത്തിന്റെ മറുപടി ഇനി മറുപടി പറഞ്ഞതിന് ശേഷം പറയാം. ഇനിയിപ്പോ ഏതാണ് അദാബുൽ ഖബറും ഞാൻ ലഖത് ഖാനലും ഇത്തിബാഅ് റസൂലും അതുപോലെയുള്ളതൊക്കെ പറയാൻ പിന്നെ ഇപ്പൊ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇനി പ്രമാണത്തിൽ പറയുന്ന തെളിവുകളൊക്കെ ഇനി അദാബുൽ ഖബറും അതുപോലെ തന്നെ തറാവീഹ് നമസ്കാരവും ഈ രണ്ട് വിഷയവും പറഞ്ഞ് ഞാൻ ഓതി വെച്ച ആയത്തിന്റെ അർത്ഥവും കൂടി പറഞ്ഞ് ഇന്നത്തെ വിഷയം അവസാനിപ്പിക്കാം. അദാബുൽ ഖബർ, ഖബർ ശിക്ഷ, സൂറത്ത് ഇബ്രാഹിമിലൊരു ആയത്തുണ്ട്. സൂറത്ത് ഇബ്രാഹിമിലായത്ത് ഈ തസ്ബീത്ത് എന്നാണ് സാധാരണ ഇപ്പൊ മുജാഹിദീങ്ങളൊക്കെ ആ വാക്യം പറയുന്നത്. തസ്ബീത്ത് ചൊല്ല, തസ്ബീത്ത് ചൊല്ല. തസ്ബീത്ത് ചൊല്ല എന്ന് പറഞ്ഞ ആ പ്രയോഗം തന്നെ തെറ്റാണ്. സലൂലി അഹീക്കുമു തസ്ബീത ഫഇന്നഹു ആന യുസ്അലു എന്ന ഹദീസുണ്ട്. റസൂൽ പറഞ്ഞതാ പറയുക ഹദീസ്. സലൂലി അഹീക്കുമു തസ്ബീത, നിങ്ങളുടെ സഹോദരന് വേണ്ടി തസ്ബീത്തിനെ ചോദിക്കുക. ഫഇന്നഹു ആന യുസ്അലു, ഇപ്പോൾ അവൻ ചോദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു സഹാബിനെ മറൽ ചെയ്ത ശേഷം റസൂൽ പറഞ്ഞ ഹദീസാണ് ഇത് എന്ന് പറയപ്പെടുന്നത്. ഇവിടെ ഈ തസ്ബീത്ത് എന്ന പ്രയോഗം തന്നെ തെറ്റാണ്. പണ്ഡിതന്മാർ ചർച്ച ചെയ്യപ്പെടുകയും പഠിക്കുകയും മറുപടി പറയുകയും ചെയ്യുന്ന വിഷയമാണ്. തസ്ബീത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ വേറൊരാളുടെ മേൽ പ്രയോഗിക്കുന്ന സംഗതിയാണ്. പല സ്ഥലത്ത് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ കേട്ട ആളുകൾക്ക് ഉറപ്പ് വിചാരിക്കും. ഇപ്പൊ നമ്മളെ വിഷയമാണ്, നമ്മളിപ്പോ ആദ്യം പറയണം. അപ്പൊ തന്നെ പറയേണ്ടത് തസ്ബീത്ത് എന്നാണ്. അപ്പൊ തഅലീം എന്നാണ് ഞാൻ സാധാരണ പറയുന്നത്. അല്ലമ യുഅല്ലിമു തഅലീം, അല്ലമ എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു. അതിന്റെ തന്നെ തഅലീം, പഠിപ്പിക്കൽ. പഠിപ്പിക്കൽ എന്ന് പറയുമ്പോൾ ഞാനിപ്പോ നിങ്ങളെ പഠിപ്പിക്കാം, ഖുർആൻ പഠിപ്പിക്കാം. അപ്പൊ ഞാൻ നിങ്ങൾ ചെയ്യുന്ന കാര്യം, അപ്പൊ എനിക്ക് തഅലീം വാങ്ങിയിട്ട് എനിക്ക് തഅലീമിന് വേണ്ടി നിങ്ങൾ ചോദിച്ചാൽ എന്താണ്? ഇപ്പൊ നിങ്ങൾ സൈദലിക്ക് തഅലീമിനെ കൊടുക്കാൻ വേണ്ടി അള്ളാഹനോട് ചോദിച്ചാൽ ഞാനും എനിക്ക് പഠിപ്പിക്കാനുള്ള കഴിവാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോ നേരെ മുറിച്ച് സൈദലിക്ക് ഇൽമിനെ വേണ്ടി നിങ്ങൾ അള്ളാഹനോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അറിവ് കിട്ടാണ്. അത് വേറൊരാൾക്കും അല്ല, വേറൊരാളിലും പ്രയോഗിക്കാനും അല്ല, എനിക്ക് എഴുതി കിട്ടും. എന്നപോലെ തസ്ബീത്ത് എന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെടുത്താനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ ഇയാള് വേറൊരാളുടെ മേൽ പ്രയോഗിക്കുന്ന സംഗതിയാണ്. നേരെ മറിച്ച് റസൂൽ ഇപ്പൊ സുബൂത്ത്, സലൂലി അഹീക്കുമ്പോ സുബൂത്ത, നിങ്ങൾ നിങ്ങളുടെ റസൂൽ പിന്നെ സഹോദരനെ സുബൂത്തിനെ ചോദിച്ചു കൊടുക്കുകയും സുബൂത്തിന് വേണ്ടി ചോദിക്കുകയും എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഭാഷാപരമായിട്ടെങ്കിലും ഈ ഹദീസ് ശരിയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാമായിരുന്നു. അപ്പൊ ഭാഷാപരമായിട്ട് തന്നെ ആ ഹദീസ് തെറ്റാണ്. ഇനി അതിന്റെ ഖുർആനികമായിട്ടുള്ള അതിന്റെ വശം കൂടി നമുക്കൊന്ന് നോക്കാം. സൂറത്ത് ഇബ്രാഹിമിലൊരായത്ത്, യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറത്തി. യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി, സ്ഥിരവചനത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ അല്ലാഹു സ്ഥിരമാനസരാക്കും. എവിടെയൊക്കെ? ഫിൽ ഹയാത്തി ദുനിയ, ഈ ഭൗതിക ലോകത്തും അവരുടെ കാലും മനസ്സും ഉറപ്പിച്ചു നിർത്തും അല്ലാഹു. വഫിൽ ആഖിറത്തി, പരലോകത്തിലും അല്ലാഹു ഉറപ്പിച്ചു നിർത്തും. വഫിൽ ഖബരി, ഖബറിലും അല്ലാഹു ഉറപ്പിച്ചു നിർത്തും എന്ന ഒരു വാക്ക് അതിന്റെ ഇടയിലില്ല. യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി, സ്ഥിരവചനത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ അല്ലാഹു സ്ഥിരമാനസരാക്കും. എവിടെയൊക്കെ? ഫിൽ ഹയാത്തി ദുനിയ, ഭൗതിക ലോകത്തും. വഫിൽ ആഖിറത്തി, അന്തിമ ദിനത്തിലും. അതിന്റെ ഇടയിലുള്ള ഒരു ഹയാത്തിന്റെ സമയത്ത്, ജീവിത സമയത്ത് അവന്റെ മനസ്സിനെയും ശരീരത്തെയും സ്ഥിരപ്പെടുത്തി നിർത്തുന്നതിനെ കുറിച്ച് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. മാത്രമല്ല, രണ്ട് ജീവിതവും രണ്ട് മരണേ അല്ലാഹു ഖുർആനിൽ പറയുന്നുള്ളൂ. റബ്ബന അമത്തിന സിനത്തെ ഇനി, പടച്ചവനെ നീ ഞങ്ങളെ രണ്ട് പ്രാവശ്യം നിർജീവികളാക്കി. അഹിയത്തിന സിനത്തെ ഇനി, പടച്ചവനെ നീ ഞങ്ങളെ രണ്ട് പ്രാവശ്യം ഞങ്ങൾക്ക് നീ ഹയാത്ത് തന്നു, ജീവിതം തന്നു. ഇനി ഞങ്ങളെ ഒന്നും കൂടി മടക്കിത്തരുക എന്ന് നരകത്തിൽ കിടക്കുന്ന ആളുകൾ ചോദിക്കുന്നു. ഇവിടെ മൂന്നാമതൊരു ജീവിതമുണ്ടെങ്കിൽ മൂന്ന് ജീവിതം നീ ഞങ്ങൾക്ക് തന്നുകൊണ്ടാ പറയാം. ഭൗതിക ലോകത്തൊരു ജീവിതം, മരിച്ചിട്ടൊരു ജീവിതം, ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് വേറൊരു ജീവിതം. മൂന്ന് ജീവിതത്തെ കുറിച്ച് അള്ളാഹു പറയുന്നില്ല. മാത്രമല്ല, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടാണ് സൂറത്ത് ബഖറയിൽ പറഞ്ഞത്, ഒക്കുന്തും അംബാക്കൻ, നിങ്ങൾ നിർജീവികളായിരുന്നു, ഫഹയാക്കും, അങ്ങനെ നിങ്ങൾക്ക് ജീവൻ നൽകും. ഇനി സുമ്മ യുമീത്തുക്കും, ഇനി അവൻ നിങ്ങളെ മരിപ്പിക്കും. സുമ്മ യുഹീക്കും, പിന്നെ അവൻ നിങ്ങളെ ജീവിപ്പിക്കും. സുമ്മ യുമീത്തുക്കും, പിന്നെ നിങ്ങളെ മരിപ്പിക്കും, അങ്ങനല്ലേ? ഈ രണ്ടാമതല്ല ഹയാത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ്, അങ്ങനെയാണ് ഈ ഖബറിലൊരു ഹയാത്ത് കൂടി ഉണ്ടെങ്കിൽ സുമ്മ യുമീത്തുക്കും, സുമ്മ യുഹീക്കും. അള്ളാഹു അവിടെ രണ്ട് വാക്കും കൂടി ചേർക്കണം. വെക്കുന്നും മന്ദാത്തൻ ഫാഹിയാക്കും. ഇപ്പൊ നമുക്കൊക്കെ ഒരു നിർജീവമായ അവസ്ഥ കഴിഞ്ഞു പോയിട്ടുണ്ട്, പിന്നെ നിങ്ങൾക്ക് ജീവൻ നൽകി. സുമ്മ യുമീത്തുക്കും, ഇനി നമ്മളെ മരിപ്പിക്കും. സുമ്മ യുഹീക്കും, പിന്നെ നിങ്ങൾ അവൻ ജീവിപ്പിക്കും. ആ ജീവിപ്പിക്കലാണ് ഖിയാമത്ത് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ. ഇങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിൽ ആദ്യം മുതൽ അവസാനം വരെ ജീവിച്ചു മരിച്ചുപോയ എല്ലാ വ്യക്തികൾക്കും ഒരു രാവോ ഒരു പ്രഭാത സമയമോ ഒരു വൈകുന്നേര സമയമോ കഴിച്ചുകൂട്ടിയ പ്രതികരണമാണ് അവരിൽ നിന്നുണ്ടാകുക. ഈ കബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ യൗമ യൗനഹ, അവർ ആ പരലോകം കാണുന്ന ദിവസം, സൂറത്ത് വന്നാദിയാത്തിൽ വന്നതാണ്, ലം എൽബസു, അവർ കഴിച്ചുകൂട്ടിയിട്ടുണ്ടായിരിക്കുകയില്ല, ഇല്ല അഷിയത്ത് ഒരു ഇഷാ സമയമല്ലാതെ, ഔ ദുഹാഹ, അല്ലെങ്കിൽ ഒരു ആദാന്നും പറയേണ്ടത് അത് നീതിയല്ലാണ്. ആദന്റെ ഇവിടെ കാലത്ത് മരിച്ച ആള് ഇപ്പോഴും അടി കൊണ്ടുകൊണ്ടേയിരിക്കുക, മുതിർന്നൊക്കെ പിന്നെ വലിയ ബന്ധുകൊണ്ടുള്ള അടി കൊണ്ടുകൊണ്ടേയിരിക്കാം. അവസാനം മരിക്കുന്ന ആള് ഒരു ദിവസമോ അല്ലെങ്കിൽ അത്രയും പിന്നത്തെ വെള്ളിയാഴ്ച ആയത് അത്രയും കാലം കഴിയും, അതൊരു നീതി ശാസ്ത്രമല്ല. ഹിസാബ് വിചാരണ നടത്തിയതിന് ശേഷം ഇന്ന അലൈന ഇയാബഹും സുമ ഇന്ന അലൈന ഹിസാബും, അവരുടെ മടക്കം എന്തിലേക്കാണ്? അങ്ങനെ മടങ്ങി വന്നാൽ പിന്നീട് അവരുടെ ഹിസാബ് വിചാരണ നടത്തലും എന്റെ ബാധ്യതയാണ്. ലസ്ത അലൈഹി ബിമുസൈഫ, നീ അവരുടെ അധികാരത്തനല്ല. മുതക്കർ ഇന്നമാ എന്റെ മുതക്കർ, നീ പ്രബോധനം ചെയ്യുക, ഉത്ബോധനം നൽകുക. അതന്നെ ആർക്കും സ്വർഗം നൽകും വീടിച്ചു കൊടുത്ത് അതിന് ഓരിയച്ച് കൊടുത്തിട്ട് ഇവിടുന്ന് ആളെ ഇരണ്ട പണി നടത്തില്ല. അത് ഹിസാബ് നടത്തിയിട്ട് ഞാൻ ചെയ്തോളാം, ആർക്കൊക്കെ സ്വർഗം കൊടുക്കണം, ആർക്കൊക്കെ നരകം കൊടുക്കണം, ആരൊക്കെ നരകത്തിൽ കടത്തും എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. അത് ഇത് പറഞ്ഞാൽ നീ പ്രബോധനം നടത്തിയാൽ മതിയാണ് എന്റെ ഉത്തരവാദിത്വം എന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഈ രീതിയിൽ പിന്നെ ഇതിനിപ്പോ സാധാരണ തെളിവ് പറയാനുള്ളത് പിന്നെ ഈ ഒരാഴത്താണ്. അപ്പൊ വക്കാഹുല്ലാഹു സയ്യിആത്തിമാ മക്കറു വഹാത്തബി ആലി ഫിർഔന സൂഉൽ അദാബി അന്നാറു യുഅ്റദൂന അലൈഹാ ഉദുബം വഅശിയ. ഈ ആയത്താണ് സൂറത്ത് വാഫിർ അല്ലെങ്കിൽ മുഅ്മിൻ, രണ്ട് പേരുണ്ടാകും വിദ്യാർത്ഥി. ഇത് ഒരാളുടെ പിന്നെ പ്രസംഗമാണ്. അദ്ദേഹത്തിൽ പറയണം മൂസ നബി ഹാറൂൻ നബി ആണ്. ആ പ്രസംഗം ഇങ്ങനെ പറഞ്ഞു പോരുകയാണ്. അങ്ങനെ ആ ബനൂ ഇസ്രായേൽ സമൂഹത്തിന് ബാധിച്ച ശിക്ഷകൾ അവർക്ക് അവർ നിഷേധിച്ചു. അതിങ്ങനെ പറഞ്ഞു പോരുന്ന കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞു, ഇപ്പൊ വക്കാഹുല്ലാഹു സയ്യിആത്തിമാ മക്കറു, അവർ പ്രയോഗിച്ച കുതന്ത്രങ്ങളിൽ നിന്നും ദൂഷ്യങ്ങളിൽ നിന്നും അള്ളാഹു അയാളെ കാത്തു. ആലി ഫിർഔന, ഫറോവക്കാകട്ടെ, ഫറോവക്കും ഫറോവയുടെ ആളുകൾക്കുമാകട്ടെ, ഹക്കായി അവരുടെ അവകാശമായി തീർന്നു എന്റെ സൂറല്ലാതെ ശിക്ഷയുടെ ദൂഷ്യം. ശിക്ഷാദൂഷ്യം അവരുടെ അവകാശമായി തീർന്നത് അവർക്ക് പിന്നെ അവര് അതിന് അതിന്റെ ആളുകളായി അതിന്റെ ഉടമകളായി. അന്നാറ് യൂറവിനെ അലിയ, അതായത് അഗ്നിയുടെ അടുത്തേക്ക് അവരെ കൊണ്ടുപോവുകയായിരുന്നു അള്ളാഹു. എപ്പോൾ? ഒതുവൻ, പ്രഭാതത്തിലും വാശീയൻ പ്രദോഷത്തിലും. അപ്പൊ പ്രഭാത പ്രദോഷങ്ങളായി പ്രഭാത പ്രദോഷങ്ങളിലായി അവർ അവരെ നരകത്തിന് അള്ളാഹു പ്രകടിപ്പിക്കുകയായിരുന്നു. ഇവരെ എത്തിക്കണമെന്ന് നരകം ഇവരുടെ മേലെ കൊണ്ട് പ്രകടിപ്പിക്കുകയായിരുന്നു. അവിടെ ഒരു മറിക്കൽ പെരുമാറ്റങ്ങൾ യോറവൂന അലൈഹ എന്ന് പറഞ്ഞാല് അവര് ആ അഗ്നിയുടെ മേൽ അവരെ പ്രകടിപ്പിക്കുകയാണ് ചെയ്യണത്. ഇവരെന്താ ചെയ്യണമെന്ന് പറഞ്ഞാല് നരകത്തിന് പിന്നെ ഒരു തീയെടുത്തിട്ട് ഇവരെങ്ങനെ ഒപ്പുകയായിരുന്നു എന്ന് ഇവര് വിശദീകരിക്കുന്നു. കബറിൽ കടത്തിയ ഫറോവയും ഫറോവയിലെ ആളുകളെയും കബറിൽ കിടക്കുന്ന അവരെ എന്ത് ചെയ്യാണ്? അപ്പൊ ഫറോവയുടെ വാദപ്രകാരം കബറിലല്ലല്ലോ, മ്യൂസിയത്തിലല്ലേ. അപ്പൊ മ്യൂസിയത്തിൽ കൊണ്ടുവന്നിട്ട് തീയുകൊണ്ട് ഇങ്ങനെ ഒപ്പിയെടുക്കുകയാണ് ഫറോവയെയും ഫറോവയുടെ ആളുകളെയും അള്ളാഹു ചെയ്യുന്നത് എന്നാണ് ഇവര് വിശദീകരിക്കുന്നത്. എന്നാൽ ശരി, അല്ല പറയുന്ന അതിലേക്ക് ആ അഗ്നിയിലേക്ക് അവരെ അതിന്റെയൊക്കെ അഗ്നിയിലേക്ക് അവരെ പ്രകടിപ്പിക്കുകയായിരുന്നു എന്നാണ്. ഈ ഇത് ഞാനൊരു വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറയാം. സുലൈമാൻ നബിയുടെ ഇത് ഒഴിയുള്ള അലേഹി സാഫിനാത്തുൽ ജിയാദ്, ഇത് ഒഴിയുള്ള അലേഹി അദ്ദേഹത്തിന്റെ മേൽ പ്രകടിപ്പിച്ചു പ്രദർശിപ്പിച്ചു. എന്ത്? ആ സാഫിനാത്തുൽ ജിയാദ് നല്ല നേത്രം, നല്ല കുതിരകളെ, ആ കുതിരകളെ അദ്ദേഹത്തിന്റെ മുന്നിലൂടെ കൊണ്ടുവരികയാണ് ഈ. അല്ലാതെ ആ കുതിരകളുടെ അടുത്തേക്ക് അദ്ദേഹത്തെ അല്ല കൊണ്ടുപോണത്. ഇവിടെ അർത്ഥത്തിൽ വരുന്ന ഒരു മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ അഗ്നിയിലേക്ക് ഈ ഫറോവയെയും ഫറോവയുടെ ആളുകളെയും അങ്ങോട്ട് കൊണ്ടുപോയി ആക്കാൻ അള്ളാഹു, അത് അള്ളാഹു ഏഴ് തരം ശിക്ഷകളെ, ഒമ്പത് തരം ശിക്ഷകളെ കൊണ്ട് അള്ളാഹു അവരെ സൃഷ്ടിച്ചു എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഒമാൻ ഉരീഹിമിന് ആയത്തിൻ, ഓരോ തെളിവുകൾ നാം അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോഴും ഇല്ലാഹി അക്ബറുമിൻ ഒഫ്തിഹ, ആദ്യം വന്ന ആയത്തിനേക്കാൾ വലിയ സഹോദരി പിന്നെ വന്നിട്ടല്ലാതെ ഇല്ല. വാഹവിനാഹുമ്പിൽ അറാബി കണ്ട ശിക്ഷ എന്ന് പറയുമ്പോഴേ ഇതിൽ പറയണത് ഈ ഭൗതിക ലോകത്തിലും ഇല്ലേ അറാബ് എന്ന് പറയുമെന്ന ഒരു പണ്ടുകാരുടെ സംശയം. അറാബ് എന്ന് പറയും വാഹവിനാഹുമ്പിൽ അറാബി, നാം അവരെ ശിക്ഷയെയും കൊണ്ട് പിടികൂടില്ല. അല്ലഹും എർജോൻ, അവരൊന്ന് മടങ്ങിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ശിക്ഷ കൊണ്ട് വരുമ്പോ അവര് പറയും മൂസ നീ നിന്റെ രക്ഷിതാവിനോടൊന്ന് പ്രാർത്ഥിക്ക്, ഞങ്ങൾ ഇന്ന് ഈ രിജസിനെ ഈ ശിക്ഷയെ ഒന്ന് മാറ്റിത്തരാൻ എന്നാ ഞങ്ങൾ ബനു ഇസ്രായേൽ സമൂഹത്തെ നിന്റെ കൂടെ അയച്ചു തരാം, നീ ഒന്ന് പ്രാർത്ഥിക്ക്. അതിനെ മാറ്റിക്കൊടുത്താ പിന്നെ അയക്കൂല. അങ്ങനെ പ്രഭാത പ്രദോഷങ്ങളിൽ എന്നോണം അവർക്ക് 9 തരം ശിക്ഷകളിലേക്ക് അവരെ അള്ളാഹു കൊണ്ടുപോയി എന്നാണ് അതിന്റെ അർത്ഥം. അത് ഈ ദുനിയാവിൽ വെച്ചിട്ടാണ്, മരിച്ചിട്ടല്ല. ഒമാൻ ഉരീഹിമ്മിൻ ആയത്തിനില്ല ഈ അക്ബറമിൻ ഒഫ്തിയ. ഓരോ തെളിവുകൾ ഞാൻ അവർക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുമ്പോഴൊക്കെ അതിനേക്കാൾ വലിയ ഒരു സഹോദരിയെ നാം അവർക്ക് കാണിച്ചിട്ടല്ലാതെ ഇല്ല. ഞാൻ അവരെ വഹദിനാഹുമ്പിൽ അതാബി, ഇങ്ങനെ ഓരോ തരം ശിക്ഷകളെയും കൊണ്ട് നാം അവരെ പിടികൂടി. ലാല്ലഹും യർജിഉൻ, എന്നാലെങ്കിലും അവർ അള്ളാഹുവിന്റെ സന്ദേശത്തിലേക്കൊന്ന് മടങ്ങിയെങ്കിലോ, മൂസാ നബിയുടെ വഴിയിലേക്കൊന്ന് മടങ്ങിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഫർസൽനാലൈഹിം, നാം അവരുടെ മേൽ അയച്ചു തൂഫാന, തൂഫാൻ അയച്ചു പ്രളയം, വൽ ജറാദ കിളിയെ അയച്ചു, വൽ കുമ്മല പേനിനയച്ചു, വൽ അഫാദിയ തവളകളയച്ചു, വദ്ദമ രക്തമയച്ചു. ഈ പ്രളയം ഉണ്ടാവുമ്പോ അതിന് ശാസ്ത്രീയമായ വിശദീകരണമുണ്ട്. പ്രളയം ഉണ്ടാവുമ്പോ പ്രകൃതി ചികിത്സ നടത്തിയാണല്ലോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇതിന് 5 പറഞ്ഞു. പിന്നെ ഈ ആയത്തിന്റെ മുകളിൽ സിനീന 3, വ രഹസ്യം വിനസ്തമറാത്തി പഴവർഗങ്ങളിലുള്ള കുറവ്. ഇങ്ങനെ സൂറത്തു അഴറാഫിലാണ് ഈ 9 കാര്യം വിശദീകരിക്കുന്നത്. അവൻ അള്ളാഹു ദാരിദ്ര്യങ്ങളെ കൊണ്ട് പരീക്ഷിച്ചു, അതുകൊണ്ട് പരീക്ഷിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് തൂഫാൻ പ്രളയം കൊണ്ട് പരീക്ഷിച്ചു. ഈ പ്രളയം ഉണ്ടാകുമ്പോൾ അതിന്റെ കെടുതിയായിട്ടുണ്ടാകുന്ന ബാക്കി രോഗങ്ങളും അതുപോലെയുള്ള ജീവജാലങ്ങളുടെ ഉണ്ടാകലും ആ രീതിയിലൊക്കെ അള്ളാഹു പ്രഭാത പ്രദോഷങ്ങളിൽ നിന്നോണം അവരെ ശിക്ഷകളിലേക്ക് അള്ളാഹു കൊണ്ടുപോകുകയായിരുന്നു. ഇവരെ ഇരിക്കുന്ന ശിക്ഷ ഇവരുടെ മേൽ കൊണ്ട് ഇങ്ങനെ ഒപ്പിയെടുക്കുകയായിരുന്നു കബറി കൊണ്ടിട്ട്. ഇവരാണ് വ്യത്യാസം. അപ്പൊ ഒരു ശിക്ഷ വന്നാൽ പിന്നെ അതിന്റെ സഹോദരി, പിന്നെ അതിനേക്കാളും വലിയ സഹോദരി വേറൊന്ന്. ഇങ്ങനെ അള്ളാഹു അവരെ മടക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 9 തരം ശിക്ഷകളെ കൊണ്ട് ആയത്തുകളെ കൊണ്ട് അള്ളാഹു അവരെ പരീക്ഷിച്ചു. ഈ പരീക്ഷണത്തിൽ ഇനിയോ പരലോകത്തിൽ അവരോട് പറയുന്നു അന്ത്യനാളി ദുനിയാവിലത്തെ സൂല അതാകുന്നത്. ഇനി അന്ത്യനാളി ഉണ്ടാവുമ്പോൾ ഫറോവയോടും ഫറോവയുടെ ആളുകളോടും പറയും പറയും എന്ത് അഷദ്ദുൽ അദാബിൽ നിങ്ങൾ പ്രവേശിക്കുക, അവിടുന്ന് ഇനി വലിയ ശിക്ഷ. ദുനിയാവിൽ നിന്ന് ഒരു നുദീക്കന്ന ഹുമ്മിനൽ അദാബിൽ അതിനാ ദൂനൽ അദാബിൽ അക്ബർ എന്ന അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ഒരു നുദീക്കന്ന ഹുമ്മിനൽ അദാബിൽ അതിനാ, ചെറിയ ശിക്ഷയെ കൊണ്ട് ഞാൻ അവരെ പരീക്ഷിക്കുക തന്നെ ചെയ്യും, അവരെ ഞാൻ ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും. മിനൽ അദാബിൽ അതിനാ അല്ല, ഒരു നുദീക്കന്ന ഹും, ഞാൻ അവരെ ചെറിയ ശിക്ഷയെ കൊണ്ട് പരീക്ഷിക്കും, ദൂനൽ അദാബിൽ അക്ബർ വലിയ ശിക്ഷയുടെ പുറമെ വലിയ ശിക്ഷ പരലോകത്തിൽ. അപ്പോ ഈ ബനു ഇസ്രായേൽ സമൂഹ അല്ല ഫറോവയെയും ഫറോവയുടെ ആളുകളെയും അള്ളാഹു ഈ അദാബുൽ അദന, ഈ ദുനിയാവിൽ നിന്നുള്ള ശിക്ഷകൾ ഓരോന്നോരോന്നോരോന്നോരോന്നായിട്ട് 9 തരം ശിക്ഷകളിലേക്ക് ഈ സമൂഹത്തെ അള്ളാഹു കൊണ്ടുപോയി അവർക്ക് കാണിച്ചു കൊടുത്തത് അനുഭവിപ്പിച്ചതാണ്. അവരുടെ മേൽ അവരെ അഗ്നിയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി പരലോകത്തിൽ കഠിനമായ ശിക്ഷയിലേക്ക് അവർ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്ന് അള്ളാഹു തന്നെ സൂറത്തുൽ മുഅ്മിനീൻ പറഞ്ഞു. ഇതിനെ ഇവർ അട്ടിമറിച്ചിട്ട് കബറിൽ കാക്കുക. നമ്മൾ സാധാരണ പറയലുണ്ടല്ലോ, സാധാരണ നമ്മൾ പറഞ്ഞപ്പോ നമ്മള് പിന്നെ മോമാലി മാഷവർ ഉദാഹരണം പറയുന്നുണ്ട്, പിന്നെ ഈ ജമാഅത്തേ ഷരീഫ് മൗലവി ഇവിടെ ജമാഅത്തേർ വരുന്നില്ല എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ മുജാഹിദീങ്ങൾ വരൂല എന്നൊക്കെ പറഞ്ഞത് വെറുതെ തന്നെ വരൂല പോലെ. ഭാഷ എല്ലാവർക്കും അറിയുന്നതാണ്, മൂപ്പരുടെ ഭാഷണം ഭാഷയോട്ടും കുറാനായിട്ടും മൂപ്പരോട് സംസാരിച്ചാൽ നിൽക്കൂല എന്ന് ഇവിടുത്തെ ജമാഅത്തേർക്കൊക്കെ അറിയാം. ഇപ്പൊ ഈ ജമാഅത്തേരും പിന്മാറിയപ്പോ ഞമ്മക്ക് അടുത്തായിട്ട് പോലെ ഷെയ്ഖിന്റെ അടുത്ത് പോകണ്ട് ഞാൻ ഭാഷ ഷെയ്ഖ് പോലെ നേതാവിന്റെ അടുത്ത്. അപ്പൊ അതാ നമ്മൾ പറയുന്നത് ഇവര് പിന്നെ എം എൽ എ നിത്യ സന്ദർശകനാണ്. മൂപ്പരട്ട് വരാത്ത ഒരു കുഞ്ഞിയാല് ഒരു അരിച്ചിയില് ഏതെങ്കിലും ഒരു ബൈത്തില് മുക്കിയാല് മൂപ്പരത്തൊക്കെ വരിക. ഖുർആൻ ഏതെങ്കിലും ഒരു പത്ത് കിലോ മുക്കിയാൽ മൂപ്പരത്തൊക്കെ വരിക. നിങ്ങളെ അവരെ സന്ദർശിച്ചോക്കെ അവരെ ആളുകളെല്ലാവരും പോയി. മൗലൈ ഉണ്ടായിരുന്ന കാലത്ത് മൗലൈകളാണ് വാദപ്രതിവാദത്തിന് ജനങ്ങളുടെ മൗലി ഇന്ന പോലെ വിഷയതാണ്. ഇവരും മിണ്ടൂലാൻ അള്ളാഹു വിശുദ്ധ ഖുർആനും പറഞ്ഞിട്ടുണ്ട്. ആ ആയത്ത് കൂടി ഞാൻ വിശദീകരിക്കാൻ അവസാനം മിണ്ടൂല ഇവരാരും മിണ്ടൂല. ഖുർആൻ പറഞ്ഞാലേ ഒരൊറ്റ പുരോഹിതനും പിന്നീട് അവിടെ സംസാരമില്ല. അപ്പൊ ഈ വിഷയം പറഞ്ഞപ്പോ ഷരീഫ് മൗലൈ എന്ന് പറയുന്ന ഇവരെ ജമാഅത്തിന്റെ ഒരു നേതാവ് ഈ ആയത്ത് പറഞ്ഞപ്പോ അല്ല നിങ്ങള് പിന്നെ ഈ ഞാന് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഈ ഉദാ പിന്നെ വിഷയം പറഞ്ഞതാണ്. നിങ്ങള് ഈജിപ്തിൽ പോയിട്ടില്ലേ? അതെ പോയിട്ടുണ്ട്. അവിടെ ഫിറവന്റെ ജടപ്പ് സൂക്ഷിച്ചിട്ടുണ്ടെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അതേ സൂക്ഷിച്ചിട്ടുണ്ട് അല്ലെ. ഫിറവന്റെ ജടത്തിലൊക്കെ ഈ പൊള്ളം പൊന്തിയിട്ടുണ്ടാവില്ലേ? ചൂട് വെച്ചിട്ട് തൊലിയൊക്കെയാണ് പൊള്ളനെ. അത് മാഷെ നിങ്ങൾ നമ്മളെ ഒന്ന് വെച്ചിട്ട് സംസാരിച്ച അല്ല നിങ്ങൾ പറയുന്നതല്ലേ. ഫറോവക്കും ഫറോവയുടെ ആളുകൾക്കും രാവിലെയും വൈകുന്നേരവും മടി പ്രദർശിപ്പിക്കപ്പെടുകയാണെന്ന് അവരെ ഒപ്പിയെടുക്കല്ലേ. അപ്പൊ അവരെ ഒപ്പിയെടുക്കുകയാണെങ്കിൽ ഇത് കാലാകാലങ്ങളിലായി നൂറ്റാണ്ടുകളായി ഈ രാവിലെയും വൈകുന്നേരം തീയിട്ട് ഒപ്പിയാല് പൊള്ളം വന്നിട്ടുണ്ടാവില്ലേ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അപ്പൊ സത്യത്തിന് ഇവിടെ രണ്ട് വാദം തെറ്റാണ്. ഒന്ന്, ഫറോവയുടെ ജഡം ബാക്കിയാക്കിയിട്ടില്ല എന്നുള്ളത് ഇവര് പറയുന്ന അത് നോണേനെ. ഇപ്പൊ ഷബാബില് വൈരുദ്ധ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് എം എം അക്ബറും പിന്നെ എന്റെ ലേഖനുണ്ട്. അതിന് ചോദിച്ചിട്ടുണ്ട് അന്ത്യ നിമിഷത്തിൽ വിശ്വസിച്ചാൽ അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് ഖുർആനിലും. എന്നാൽ അന്ത്യ നിമിഷത്തിൽ വിശ്വസിച്ച ഖുർആന് പ്രയോജനം കിട്ടി എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും വൈരുദ്ധ്യമല്ലേ? അതിന് മുപ്പത്തൊക്കെ മറുപടി എഴുതി. അതിന് നമ്മൾ പറയുന്ന ഖുർആന്റെ ജഡം ബാക്കിയാക്കിയിട്ടെന്തില്ലാണ്. ഇവര് പറയുന്ന ഖുർആന്റെ ജഡം ബാക്കിയാക്കിയിരിക്കുന്നു. അള്ളാഹു പറയുന്നത് ഖുർആന്റെ ജഡം ബാക്കിയാക്കൂല. എന്നാ ശരി, അവസാന നിമിഷത്തിൽ ഫിറഔൻ പറഞ്ഞു ഞങ്ങളിതാ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ അള്ള ചോദിച്ചത് നല്ല ആന, ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത്? ഒക്കെ അസൈത്ത മീൻ കബിലു, ഇതിനു മുമ്പ് നീ വിക്കരിക്കുകയും മുകുന്ദമിനിൽ മുഫ്സിദീൻ, നീ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളിൽ പോയിട്ടിട്ട് ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത്? അധികം ആളുകളും എന്റെ ആയത്തിനെ നിഷേധിക്കുന്നവരും കളവാക്കുന്നവരുമായിരിക്കെ അവർക്കൊക്കെ ഒരു തെളിവാകുന്നതിന് വേണ്ടി നിന്റെ ശരീരത്തെ നിന്റെ ശരീരത്തോടുകൂടി നിന്നെ ഇന്ന് ഞാൻ ബാക്കിയാക്കുകയോ? അന്ന് ഫിറവനെ ബാക്കിയാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ വചനങ്ങൾ നിഷേധിക്കുന്ന ആളുകളൊക്കെ അവസാനം വെച്ചിട്ട് അള്ളാഹു ബാക്കിയാക്കേണ്ടി വരും. ഈ തെളിവ് വെച്ചിട്ട് ചോദിച്ചാല് അതിന് തെളിവാകത്തക്ക രീതിയിൽ ഇന്ന് നിന്നെ ഞാൻ ബാക്കിയാക്കുകയോ എന്ന ചോദ്യത്തെ ഇവരെന്താക്കി? അന്നെ ഞാൻ ബാക്കിയാക്കുകയാണ് എന്നാക്കി. ഇതാണ് ഇവരുടെ വിവരം. ഖുർആനിലുള്ള വിവരമാണ് അതൊക്കെ. ഖുർആനിലുള്ള ഒരു പ്രയോഗം വരെ മനസ്സിലാക്കാൻ കഴിയാത്ത ജാഹിലീങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അധികപ്പറ്റാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ അതാണ് ഖുർആനില് ഖബർ ശിക്ഷക്ക് തെളിവ് പറയുന്ന ഒരായത്ത. എന്നാ സുന്നികൾക്കാണെങ്കിലോ ഇത് പറയാനും പറ്റില്ല. ഓല ഹുസല്ലി ഉമ്മത്തി മുഹമ്മദ, ഉമ്മത്ത് മുഹമ്മദിന് മാത്രമേ ഖബർ ശിക്ഷയുള്ളൂ. പക്ഷെ അതിന് തെളിവ് പറയണതോ ഫറോവക്കും ഫറോവയുടെ ആളുകൾക്കും ശിക്ഷ കൊടുത്തിരുന്നു. എങ്ങനെയുണ്ട്? ഓല ബൈത്തിലെ ഹുസല്ലി ഉമ്മത്തി മുഹമ്മദ്, ഉമ്മത്തിന് മുഹമ്മദിന് മാത്രമേ ഖബർ ശിക്ഷയുള്ളൂ. പക്ഷെ ആ ഖബർ ശിക്ഷക്ക് തെളിവ് പറയണതോ ഫറോവക്കും ഫറോവയുടെ ആളുകൾക്കും ശിക്ഷ കൊടുത്തതുമാണ് തെളിവ് പറയുന്നത്. എങ്ങനെയുണ്ട്? അല്ലെങ്കിൽ കബറാലിക്ക് എന്ത്, രാവിലെയും വൈകുന്നേരം അതിൽ സഹോദരൻ അങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കി, കബറി കിടക്കുന്ന ആൾക്ക് പ്രഭാതമുണ്ടോ പ്രദോഷമുണ്ടോ? അവന് സ്ഥിരമായ ഒരു ഉറക്കമല്ലാതെ ഉറങ്ങിയ ആൾക്കുണ്ടോ രാവിലെയും വൈകുന്നേരം? ഇല്ലല്ലോ. അസിഹാബുൽ കഹഫിനെ 300 കൊല്ലം ഉറക്കി കിടത്തിയ ആ അസിഹാബുൽ കഹഫിന് വരെ എണീറ്റപ്പോ രാവും പകലും അറിഞ്ഞിരുന്നില്ല. എന്നിട്ടപ്പൊ മരിച്ച ആൾക്ക് അവർ എണീറ്റപ്പോ വരെ അവര് പറയണത് കുറച്ച് ദിവസമേ ഞങ്ങൾ ഉറങ്ങിയിട്ടുള്ളൂ എന്നാ. തവളി പോയിട്ട് സംഗതിയൊക്കെ കൊടുത്തപ്പോഴാണ് അവർക്ക് തന്നെ ബോധവേ ഉണ്ടായത്, ഞങ്ങള് 350 കൊല്ലത്തോളം ഇത്ര ഉറങ്ങിയിട്ടണല്ലോ. അതാണ് പ്രശ്നം. അപ്പൊ ഉറങ്ങിയ സ്ഥിരമായിട്ടൊന്നും ഉറങ്ങിയ ആൾക്കില്ല പ്രഭാത പ്രദോഷം. എന്നിട്ടല്ലേ മരിച്ച ആൾക്ക് അത്? പ്രഭാത പ്രദോഷം എന്ന് പറഞ്ഞാൽ ദുനിയാവിലുള്ള ഫറോവക്കും ഫറോവയ്ക്കും ആളുകൾക്കും ദുനിയാവിൽ കൊടുത്തിരുന്ന ശിക്ഷകളെ വിശദീകരിക്കുന്ന ആയത്താണത്. ഇനി വേറൊരായത്ത് പറയാനുള്ളത് സൂറത്ത് മൂമിനൂനിലൊരായത്തിന്റെ ബർസഹ്. തർക്കത്തിലിരിക്കണ ഈ രണ്ടായത്തുള്ളൂ. അതാണ് പറഞ്ഞിട്ട് ഞാൻ ആ വിഷയം അവസാനിപ്പിക്കാം. പിന്നെ ഖുർആനിൽ നിന്ന് അതില്ലാന്നുള്ളിലേക്കുള്ള ആയത്തുകളൊന്നും ഇപ്പോ വിശദീകരിക്കുന്നില്ല. ഒന്ന് രണ്ടായത്തുകൾ ഞാൻ തെളിവായിട്ട് ഓതി. ഇനി അതുണ്ട് എന്ന് പറയുന്ന ആയത്താണ് പറഞ്ഞാൽ മതിയല്ലോ. സൂറത്തുൽ മുഅ്മിനൂനിലെ ആയത്തേത് ഹത്താ ഇദാ ജാഅഹദുഹുമുൽ മൗതു ഖാല റബ്ബിർജിഊനി ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു കല്ല ഇന്നഹ കരിമത്തുൻ ഹുവ ഖായിലുഹ വമിൻ വറായിഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. ഇതാണ് സൂറത്തുൽ മുഅ്മിനൂൻ 23 അധ്യായം 100 ആയത്ത്. അങ്ങനെ അവർക്ക് മരണം വന്നാൽ, അവരിൽ ഒരാൾക്ക് മരണം വന്നാൽ, കാല അവൻ പറയുകയായി റബ്ബിർജിഊൻ പടുത്ത റബ്ബെ നീ എന്നെ ഒന്ന് മടക്കിക്കൊണ്ട. അത് നമ്മൾ പറഞ്ഞല്ലോ അള്ളാഹുവിനെ ബഹുമാനത്തോടുകൂടി പറയുന്ന ഒരു ആയത്താണ് ഖുർആനിലെ. അള്ളാഹുവിനെ ബഹുവചനത്തിൽ പറയുന്ന ഒരു ആയത്ത് കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. പഠിച്ചവനെ നീ അങ്ങ് നിങ്ങള് ഞങ്ങള് എന്നെ ഒന്ന് മടക്കി തന്ന വിശുദ്ധ ഖുർആനിൽ പഠിച്ച റബ്ബിനെ ജമ്മായിട്ട് ബഹുവചനാക്കി ഉപയോഗിച്ച ഏക ആയത്താണ് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത്. അതെന്താണെന്ന് അതുവരെ നിഷേധിച്ച ആളുകൾക്കും അപ്പോ അള്ളാഹിനെ കുറച്ച് ബഹുമാനവും കുറച്ച് പേടിയൊക്കെ മരണവേളയിലുണ്ടാവും. അതന്നെ അള്ളാഹുവിനെ അങ്ങ് എന്നോ അങ്ങേര് എന്നോ പറയുന്നതിൽ തെറ്റില്ലാന്ന് എന്റെ അഭിപ്രായം. പൂജാ ബഹുവചനത്തിലും മലയാളത്തിലും പറയാം, മലയാള ഭാഷയിലും അങ്ങനെ തെറ്റില്ല. നമ്മൾ ബഹുമാനിക്കുന്ന റെസ്പെക്ട് ചെയ്യുന്ന ഒരാളെ അങ്ങ് എന്ന് പറയുന്നത്. ഇപ്പൊ മുഹമ്മദ് നബിനെ നമ്മൾ അങ്ങ് അദ്ദേഹം എന്നാണല്ലോ പറയാം, റെസ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ റസൂലുള്ളാഹിനെ. അപ്പൊ അതിനേക്കാൾ ഒന്നും കൂടി ബഹുമാനിക്കുന്ന ആദരിക്കുന്ന നമ്മൾ റബ്ബായിട്ട് കാണുന്ന പടച്ച റബ്ബിനെ നമ്മൾ അങ്ങ് എന്നെ സഹായിച്ചാലും എനിക്ക് അനുഗ്രഹിച്ചാലും എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ എങ്ങനെയായാലും മരണവേളയിൽ ഓരോ വ്യക്തിയും അങ്ങനെ പറയുന്നു. അപ്പൊ അല്ല പറയല്ല എന്നിട്ട് എന്നെ മടക്കി തന്നാൽ അല്ലേ ആമലു സ്വാലിഹൻ ഫീമാ തറക്തു ഞാൻ സൽക്രമങ്ങൾ ചെയ്തുകൊള്ളാം, ഞാനിവിടെ ഉപേക്ഷിച്ചു പോകുന്നത് കല്ല. അപ്പൊ അല്ല പറയണം, ഇല്ല അങ്ങനില്ല, മടക്കി തരുന്ന പ്രശ്നമില്ല. ഇന്നഹാ കരിമത്തിന് ഹുവ കായലുഹ, അതൊക്കെ അവൻ പറയുന്ന ഒരു വർത്തമാനമാണ്. അവനെ മടക്കി കൊടുത്താലും പോലെ അമലു സാലിഹാത്തൊന്നും ചെയ്യുന്നില്ല. ഇത്രയും കാലം അവന് ഞാൻ ജീവിതം കൊടുത്തല്ലോ. എന്നിട്ടല്ല അതൊന്നും ഇപ്പൊ നമുക്ക് തർക്കമല്ല, തർക്കം ബാക്കിയാണ്. പുനരുദ്ധാന നാള് വരെ അവർക്കിടയിൽ ഒരു ബർസഖ് ഉണ്ട്. ഈ ബർസഖ് എന്നുള്ളതിനെ ഹയാത്തുൽ ബർസഖ് എന്ന്, ബർസഖിയായ ജീവിതം എന്നാക്കി അവർ മാറ്റിയാണ്. ഈ ബർസഖ് എന്ന് ഖുർആനിൽ എത്ര സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്? 3 സ്ഥലത്ത് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഈ പദം ഉപയോഗിച്ചത് 3 സ്ഥലത്താണ്. 2 സ്ഥലത്തും വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചത് സമുദ്രങ്ങൾക്കിടയിലുള്ള ഒരു ബർസഖിനെ കുറിച്ചാണ്. എന്താണ് ആ ബർസഖ്? മറജൽ ബഹ്റൈനിയൽ തഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. സൂറത്തു റഹ്മാൻ, അർറഹ്മാൻ എന്ന് പറയുന്ന സൂറത്തിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ആയത്താണ്. മറജൽ ബഹ്റൈനി, രണ്ട് സമുദ്രത്തെ അള്ളാഹു മറജ പിരിച്ചിരിക്കുന്നു. യൽതഖിയാൻ, അത് രണ്ടും കണ്ടുമുട്ടുന്നുണ്ട്. ബൈനഹുമാ, അവക്ക് രണ്ടിന്റെയും ഇടയിലുണ്ട് ബർസഖുൻ, ഒരു ബർസഖ് ഉണ്ട്. ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ, ഒന്ന് മറ്റൊന്നിനെ ആക്രമിക്കുകയില്ല, അതിക്രമിച്ച് കടക്കുകയില്ല. ആ രീതിയിൽ ഒരു ബർസഖ് അവക്കിടയിലുണ്ട്. ഇതേ ആശയത്തിൽ തന്നെ സൂറത്ത് ഫുർഖാനിലും ഈ സമുദ്രങ്ങൾക്കിടയിലുള്ള ബർസഖ് എന്നുള്ള അർത്ഥത്തിൽ സൂറത്തുൽ ഫുർഖാൻ, അൽ ഫുർഖാൻ എന്ന് പറയുന്ന അധ്യായത്തിലും അള്ളാഹു വിശദീകരിച്ചു. അവിടെ ഒന്നും ഇപ്പൊ തർക്കമല്ല. ഞാൻ ഈ ബർസഖ് എന്നുള്ള വാക്കിന്റെ അർത്ഥം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റ് 2 സ്ഥലത്തു കൂടി ഈ വാക്ക്, ഈ പദം ഉപയോഗിച്ച്, ഈ കെലിമത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞത്. എന്താണ് അവിടെയൊക്കെ പറഞ്ഞത്? ഇവർ പറയുന്നത് ഒരു യവനിക അല്ലെങ്കിൽ ഒരു മറ, ഒരു തടസ്സം, ഒരു മറ എന്നൊക്കെയാണ്. നമ്മൾ മറ എന്ന് പറയേണ്ടതെന്നാ പറയണേ, ഒരു തടസ്സം എന്ന് വെച്ചോളി. കാരണം മറയാണെങ്കിൽ പിന്നെ തമ്മിൽ, ഇപ്പൊ ഞാനും നിങ്ങളും തമ്മിൽ ഒരു മറ ഉണ്ടെങ്കിൽ കണ്ടുമുട്ടൂല. ഇത് സമുദ്രങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട് എന്നാ പറയണത്. മറദൽ ബഹ്റൈനി എൽ തക്കിയാന, ഇത് രണ്ടും കണ്ടുമുട്ടുന്നുണ്ട്.
അപ്പൊ കണ്ടുമുട്ടലുണ്ടാവുമ്പോ ഈ രണ്ട് സമുദ്രവും ഉപ്പുജലവും ശുദ്ധജലവും ഒന്നാകാതിരിക്കാനുള്ള ഒരു തടസ്സം, തടസ്സം എന്ന് വെക്കുകയാണ് നല്ലത്, നമ്മളൊക്കെ അർത്ഥം വെക്കുന്നത് അങ്ങനെയാണ് തടസ്സം. ആ തടസ്സം ഇപ്പൊ അവയ്ക്ക് ശാസ്ത്രം ശാസ്ത്രീയായിട്ട് പറയുകയാണെങ്കിൽ അതിന്റെ ഡെൻസിറ്റി സാന്ദ്രത, ഈ ഉപ്പുജലത്തിന്റെ സാന്ദ്രതയും ശുദ്ധജലത്തിന്റെ സാന്ദ്രതയും അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞ ഡെൻസിറ്റി, ഇത് തമ്മിൽ വ്യത്യാസം ഇടാൻ, വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഇത് രണ്ടും ഒന്നാവില്ല. ഒരു മണ്ണെണ്ണയും ശുദ്ധവെള്ളവും ഒഴിച്ചാൽ രണ്ടും ഒന്നാവില്ല, മണ്ണെണ്ണ പൊങ്ങി കിടക്കും, കാരണം ഡെൻസിറ്റി വ്യത്യാസം. ഇന്ന പോലെ തന്നെ ഉപ്പുജലവും ശുദ്ധജലവുമാണ് ഈ രണ്ട് സമുദ്രങ്ങൾ, അതിന്റെ സാന്ദ്രത വ്യത്യാസം ഉണ്ടാകുന്നത്, അത് ഒന്നാവുന്നില്ല. ഒന്നാകാതിരിക്കാനുള്ള ഒരു തടസ്സമുണ്ട് അവിടെ, അതിന് നിങ്ങൾ സാന്ദ്രത എന്ന് പേരിട്ടോളി. എന്നാ ഇനി ഇവൻ പറയുന്നത്, ഈ മരണവേളയിൽ ഇയാള് പറയുന്നുണ്ടല്ലോ, ഇനി എന്നെ ഒന്ന് മടക്കിക്കൊണ്ടായെന്ന് അല്ലാഹു പറയുന്നു. ഇവരുടെ വാദപ്രകാരമാണെങ്കിൽ ബർസഖില്ല, അല്ല പറയുന്ന ഇനി ഇവനെ മടക്കണ പ്രശ്നമല്ല എന്നാണ്, ഇവനെ മടക്കുന്ന പ്രശ്നമല്ല, ഇനി ഇവനെ എന്നെ മടക്കുള്ളൂ, യൗമ ഇബ്രാഹിമുൻ പുനരുദ്ധാന നാളിലെ ഇവനെ മടക്കുള്ളൂ, അതുവരെ ഈ ദുനിയാവും പിന്നെ അവന്റെ പുനരുദ്ധാന നാളും ഒന്നാകാതിരിക്കാനുള്ള ഒരു ബർസഖ്, ഒരു തടസ്സം ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുണ്ട്. എന്നാ ഇവര് പറയുന്നത് ബർസഖ് ഇതിന്റെ ഇടയിൽ തടസ്സമില്ല എന്നാണ്. രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ, അതായത് കബറിലേക്ക് വെച്ചാ ഇവൻ എണീക്കുക എന്ന അവര് പറയുന്നത്. ഇതാ പിന്നെ ജാക്ക വായിക്കലാക്ക വാജലസാക്ക, അതാണല്ലോ ഇതാ ജാക്കൽ മലക്കാനിൽ അലീമാനിൽ മുസമ്മയാനി ബി മുങ്കരിം വനക്കീരിൽ വായിക്കലാക്ക, അവർ രണ്ടുപേരും നിന്നെ എഴുന്നേൽ ഉണർത്തും. വാജലസാക്ക, അവർ നിന്നെ രണ്ടുപേരും നിന്നെ വന്ന് കുത്തിയിരുത്തും. വയസ്സലാക്ക, എന്നിട്ട് അവർ രണ്ടുപേരും നിന്നോട് ചോദിക്കും. അപ്പൊ ഇവര് പറയുന്നത് അല്ല പറഞ്ഞ ആയത്തിന്റെ നേരെ വിപരീതമാണ്, ബർസഖ് ഇല്ലാന്നാണ് അല്ല പറയുന്ന. ഈ ദുനിയാവും നാളെ പാരത്രിക പുനരുദ്ധാന നാളും ഒന്നാകാതിരിക്കാനുള്ള ഒരു ഭയത്ത് ഓന ഒന്നാക്കണം എന്നാ പറയണത്, ഇന്ന് ഇനിയും പിടിക്കു വിടണം എന്നാണ് പറയുന്നത്. അല്ല പറയുന്ന ഇനി ഒന്നാക്കണ പ്രശ്നമില്ലാന്ന്, ഇതിന്റെ ഇടയിൽ ഒരു തടസ്സം യൗമ യുബ്രാസും വരണ്ട്, അതുകൊണ്ട് ഇനി ഓനായി ചോദിക്കണ്ടെന്ന് അല്ല പറയുന്നത്. ഇവര് പറയണത് അവന്റെ ചോദ്യത്തെ അല്ലാഹു എടുത്തിട്ട് ബർസഖ് ഇല്ലാതാക്കിക്കോ, അവന്റെ ചോദ്യത്തെ അല്ലാഹു എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കൂർ അവനെ മറവ് ചെയ്യാൻ നാല് മണിക്കൂർ താമസിക്കുന്നു വെച്ചോളി, നാല് മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അവനെ എണീക്കായി, അവന് ജീവൻ വെക്കുകയായി എന്നാ ഇവര് പറയുന്നത്. അപ്പൊ അല്ല പറഞ്ഞ ആയത്തിന്റെ നേരെ വിപരീതം, എന്നിട്ട് അവിടെ ഒരു ഹയാത്തും ഫിറ്റ് ചെയ്യാം, ബർസഖിയായ ജീവിതം. ഈ ബർസഖിന്റെ മലയാളം പറയില്ല, തടസ്സം എന്ന് പറയില്ല പോലെ, ബർസഖിയായ ജീവിതം അറബിയെ പറയുള്ളൂ പോലെ, വെറും അറബി മാത്രം പറയുന്നിടത്ത് അട്ടിമറി ഉണ്ടാവും, അത് ശ്രദ്ധിക്കണം. അതിന് സാധാരണ പറയുന്നുണ്ട്, അതിന്റെ മലയാളം പറയിപ്പിക്കണം. ബർസഖിയായ ജീവിതം, അതിന്റെ അറബി എന്താണ്? ഹയാത്തുൽ ബർസഖ്. ഖുർആനിലെവിടെ? ഖുർആനിലെവിടെ ഹയാത്തുൽ ബർസഖ് ഇല്ല, ബർസഖ് എന്ന് മാത്രമുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? തടസ്സം. അത് എന്തിന്റെ തടസ്സം? ഈ ദുനിയാവ് ഇനി മടക്കി തരണം എന്ന് പറഞ്ഞല്ലോ, ആ മടക്കി തരുന്ന പ്രശ്നമല്ല, യൗമൊഴിപ്പുദാസവും വരെ ബർസഖാണ്, തടസ്സമാണ്. ഈ ദുനിയാവിനെയും പാരത്രിക ജീവിതത്തെയും ഒന്നാക്കണമെന്നാണ് അവൻ ആവശ്യപ്പെടുന്നത്. ആ ആവശ്യപ്പെടച്ച് നടക്കൂല എന്നുള്ള പറയണം. ഇവര് പറയുന്ന ആ ആവശ്യപ്പെടച്ച് നടക്കുന്നു. ഇവിടെയാണ് വ്യത്യാസം. ഈ രണ്ട് ആയത്തുകളാണ് ഖബർ ശിക്ഷക്ക് സുന്നത്ത് ജമാഅത്തുകാരെ, അതെന്നാണ് സുന്നി മുജാഹിദ് ജമാഅത്തൊക്കെ ഇവിടെ തെളിവ് പറയുന്ന ആയത്. ഇനി ഇവിടെ നമ്മളാണോ അട്ടിമറിച്ചിരിക്കുന്നത്, അവരാണോ അട്ടിമറിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കും. ഇനി ഏതാണ് തറാവീഹ് പറയുന്നില്ല ഈ ആയമാണ്. ഈ ആയത് തറാവീഹ് എന്ന് പറയുന്ന ഒരു നിസ്കാരം തന്നെ ഖുർആനിൽ ഇല്ല എന്ന് മാത്രം പറയും. സൂറത്തുൽ മുസമ്മിലും സൂറത്തുൽ ഇസ്രാവും അതിന് തെളിവ് പറയുന്ന രണ്ട് ആയത്തുകളും അട്ടിമറിച്ചിരിക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. കുമില്ലയില എന്ന് പറഞ്ഞാൽ, കും എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക എന്ന് തെളിവാക്കി, കും എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക എന്ന് തെളിവില്ല. കും ഇല സലാത്തി എന്ന് പറയണം, കാമു ഇല സലാത്തി എന്ന് പറയണം, കായ്മൻ യുസല്ലി എന്ന് പറയണം, ആ വിഷയം മാത്രം പറഞ്ഞു പോവുക, ആയത്തുകളൊന്നും വിശദീകരിക്കുന്നില്ല. വെറും കും എന്നോ കായ്മൻ എന്നോ കാമു എന്നോ മാത്രം പറഞ്ഞാൽ നിസ്കാരമല്ല. യാരിഹൽ മുസ്ലമിൽ കുമില്ലയില ഇല്ല കലീല എന്ന് പറഞ്ഞാൽ, കുമില്ലയില എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ നീ ചെയ്യുന്നല്ല, കുമില്ലയില ഇല സ്വലാത്തി എന്ന് പറയണമെങ്കിൽ നിസ്കരിക്കാനാവും, അത് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. അപ്പൊ അത് നിസ്കരിക്കാനുള്ള തെളിവല്ല. പിന്നെ സൂറത്ത് ഇസ്രായേൽ ഒമിനല്ലയിലി ഫ തഹജ്ജദ് ബിഹി, രാത്രിയിൽ ഫ തഹജ്ജദ് ബിഹി, നീ ഈ ഖുർആൻ കൊണ്ട് ഉറക്കം ഒഴിവാക്കുക. തഹജ്ജദാന്ന് പറഞ്ഞ ഹജദാന്ന് പറഞ്ഞ നാമ ഉറങ്ങി, തഹജ്ജദാന്ന് പറഞ്ഞ തഫ അല ബാബിൽക്ക് വന്നാല് ഒരു ബാബിൽക്ക് വന്ന തനവന്ന് ഉറക്ക് നടിക്കാം, ഉറങ്ങണ പോലെ ഇങ്ങനെ ഇരുന്നിട്ട് ഈ ഖുർആൻ കൊണ്ട് ബിഹി എന്ന് പറഞ്ഞാൽ ഖുർആൻ കൊണ്ട് ഉറക്കം ഒഴിവാക്കുക, നിസ്കരിച്ചുകൊണ്ട് എന്നാണെങ്കിൽ ബിഹാന്ന പറയാം, അത് മാത്രം പറഞ്ഞു ഞാൻ പോകുകയാണ്. കാരണം സലാത്ത് മുഹന്നഫാണ്, അതുകൊണ്ട് നിസ്കരിച്ചുകൊണ്ട് ഉറക്കം ഒഴിവാക്കുകയാണെങ്കിൽ ഒമിനൽ ലൈലി ഫതഹജ്ജത് ബിഹാന്ന പറയാം. ഇത് ബിഹി എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പ് ഖുർആനുൽ ഫജ്രി ഇന്ന ഖുർആനുൽ ഫജ്രി കാന മശ്ഹൂദ ഒമിനൽ ലൈലി രാത്രിയിൽ ഫതഹജ്ജത് ബിഹി, നീ ഈ ഖുർആൻ കൊണ്ട് ഉറക്കം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനെ ബേസ് ചെയ്തുകൊണ്ട് ഖുർആനിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഓരോ വിഷയങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുക. അത് എക്കാലത്തും വിശ്വാസികൾ ചെയ്യേണ്ട ഒരു കൽപ്പനയാണ്. അത് വിശ്വാസികൾ ഏത് കാലത്തും ചെയ്യണം. ഇവര് പറയും പോലെ ഒരു റമദാൻ മാസത്തില് മാത്രം കുറച്ചാളുകൾ കൂടി നിസ്കരിക്കുന്ന ഒരു തറാവീഹ്, തറാവീഹ് നിസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണാവോ, ആശ്വാസ നിസ്കാരം, എന്തതിന്റെ അർത്ഥം, അത് അവരോട് തന്നെ ചോദിക്കണം. അങ്ങനത്തെ ഒരു പദം തന്നെ വിശുദ്ധ ഖുർആനിലില്ല. പിന്നെ ഖുർആനിൽ അങ്ങനെ ഒരു നിസ്കാരം ഉണ്ടെന്ന് പറയേണ്ട ഇല്ല എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അതിനെ ഇവര് വ്യാഖ്യാനിക്കുന്നതിന്റെ ആയത്തുകളായി ഞാൻ പറഞ്ഞു, സൂറത്ത് മുസമ്മിലെ ആദ്യം വരുന്ന ആയത്തുകളും പിന്നെ സൂറത്തുൽ ഇസ്രായിലെ അഖിമി സലാത്തലി ദുലൂക്കി ശംസീല വസക്കിൽ ലൈലി ഖുർആനുൽ ഫജ്രി ഇന്ന ഖുർആനുൽ ഫജ്രി കാന മശ്ഹൂദ ഒമിനൽ ലൈലി ഫതഹജ്ജത് ബിഹി, ഈ തഹജ്ജത് ബിഹി എന്നുള്ള ആയത്തിനെ തഹജ്ജത് നിസ്കരിക്കാനുള്ള ആയത്താക്കിയിട്ട് ഇവര് അട്ടിമറിക്കുകയാണ്. അതിന് രാത്രി നിസ്കരിച്ചുകൊണ്ട് ഉറക്കം ഒഴിവാക്കാനാണെങ്കിൽ ഒമിനൽ ലൈലി ഫതഹജ്ജത് ബിഹ എന്നാണ് പറയുക. ഇത് ഈ രീതിയിൽ പ്രായോഗികമാക്കി, അള്ളാഹു പറഞ്ഞ രീതിയിൽ പ്രായോഗികമാക്കിയാൽ, അതായത് ഖുർആൻ പഠിക്കാനും ചിന്തിക്കാനും അതിനെ കുറിച്ച് അന്വേഷിക്കാനും അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ കുറച്ച് സമയം രാത്രി കഴിച്ചു കൂട്ടാൻ പറയുന്നത് ഇവന്റെ ബുദ്ധിപരമായ വികത പിന്നെ മണ്ഡലവും വൈജ്ഞാനിക മണ്ഡലമൊക്കെ ഒന്ന് വികസിക്കാനും അത് മുഖേന ഇവൻ സമൂഹത്തിൽ സ്തുതിക്കപ്പെടുന്ന ഒരാളാവുന്നതിന് വേണ്ടിയും ഒക്കെയാണ് അള്ളാഹു പറയുന്നത്. അത് പ്രവാചകനോടാണ് അള്ളാഹു പറയുന്നത്, അസാറബുക്ക അയ്യബാദക്കല്ലാഹു മക്കാമ മഹമൂദ, ഈ ദുനിയാവിലും നാളെ പരലോകത്തിലും ഇങ്ങനെ നീ ചെയ്താൽ നീ സ്തുതിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന ഒരു സ്ഥാനത്ത് അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിച്ചേക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തു നോക്കി, നിങ്ങൾ ആദരിക്കപ്പെടും സമൂഹത്തിൽ. ഏത് പ്രശ്നങ്ങൾക്കും വിശുദ്ധ ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് വിധി പറയാൻ കഴിയും. അങ്ങനെ കുറച്ചു കാലം നിങ്ങളൊന്ന് പഠിച്ച് വായിച്ച് അന്വേഷിച്ച് ജീവിക്കാം കുറച്ചു കാലം. ഇതിൽ പറയുന്ന നിസ്കാരം തറാവീഹ് നിസ്കാരം റമദാൻ മാസത്തിൽ വരുമ്പോ അതും ചെയ്യാം. ഇത് ചെയ്തോളി അധികാവില്ലല്ലോ. അപ്പൊ അത് നിർത്താൻ പ്രയാസമുള്ള ആളുകൾ വേണമെങ്കിലേ അതും ചെയ്യാം. ഇത് എന്റെ വകയായിട്ട് നമ്മുടെ വകയായിട്ട് ദിവസവും നിങ്ങൾ ഒരമണിക്കൂർ ഖുർആനെ ബേസ് ചെയ്ത് ചിന്തിക്കുകയും പഠിക്കുകയും അന്വേഷിക്കുകയും. ഇത് ഞാൻ രണ്ടുകൂടിയും ചെയ്യാൻ പറഞ്ഞത് ആരാളോടാണ്, ഈ തറാവീഹ് നിസ്കാരം നിർത്താൻ പ്രയാസമില്ല, മാനസികമായിട്ട് നിർത്താൻ വല്ല പ്രയാസമുള്ള ആളുകളോടാ പറയുന്നത്. നമ്മുടെ വകയായിട്ട് ഖുർആനിലുള്ള ഒരു കൽപ്പന എന്നുള്ള നിലയ്ക്ക് എക്കാലത്തും നിങ്ങൾ കുറച്ച് സമയം ഈ ഖുർആനെ ബേസ് ചെയ്തൊക്കെ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാം. നിങ്ങളെ കുട്ടികളെയും ഒക്കെ അങ്ങനെ പരിശീലിപ്പിക്കാം. അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ബുദ്ധിപരമായിട്ട് വിപ്ലവകരമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും. ഈ അലസന്മാരായിട്ട് ഈ നിസ്കാരം ഇങ്ങനെ വയറു നിറച്ചിട്ട് ആർക്കാനും വേണ്ടിയിട്ടുള്ള ഈ കുമ്പറിലോട് സമൂഹത്തിലോ വ്യക്തിക്കോ ഈ ഇയാളുടെ കുടുംബത്തിനോ ഈ വ്യക്തിക്കോ മാനസികമായിട്ടോ അല്ലെങ്കിൽ പിന്നെ ഒരു ബുദ്ധിപരമായിട്ടോ ഒരു പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഇനി ഞാൻ ഓടി വെച്ച ആ വിഷയം അത്ര പറയുന്നുള്ളൂ, സമയം വൈകി. ഇനി ഞാൻ അതിന്റെ ഓടി വെച്ച ആയത്തിന്റെ അർത്ഥം പറയാതെ നിർത്തണത് ശരിയല്ല എന്ന് ചേർത്തിട്ട് അതിന്റെ അർത്ഥം കൂടി പറഞ്ഞാൽ സമയം ഈ ഖുർആൻ ബനു ഇസ്രായേൽക്കാർ ഭിന്നിച്ചിരിക്കുന്ന അധിക പ്രശ്നങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നു. വൈനഹു ഈ ഖുർആൻ ലഹുദൻ, അത് മാർഗദർശനവും റഹ്മത്തും അത് കാരുണ്യവുമാണ് ലിൽ മുഅ്മിനീൻ, അത് വിശ്വസിക്കുന്നവർക്ക്. ഇത് വിശ്വസിക്കാത്ത ആളുകൾക്ക് ഇത് ഹുദിയല്ല റഹ്മത്തും അല്ല. അള്ളാഹു പറയുന്ന സൂറത്ത് നംലില് ഇന്ന ഹാദൽ ഖുർആന യഖുസ്സു അലാ ബനി ഇസ്രായീൽ അക്സർ അല്ലദി ഹും ഫീഹി യഖ്തലിഫൂൻ വൈന്നഹു ഈ ഖുർആൻ ലഹുദൻ, അതൊരു മാർഗദർശനമാണ് മാർഗനിർദ്ദേശമാണ്. അതിൽ ഹുദയുണ്ട് മാർഗനിർദ്ദേശമുണ്ട്, വറഹ്മത്തുൻ അത് കാരുണ്യവുമാണ് ലിൽ മുഅ്മിനീൻ, അത് വിശ്വസിക്കുന്ന ആളുകൾക്ക്. ഇത് വിശ്വസിക്കാത്ത ആളുകൾക്ക് ഇത് അദാബുമാണ്, ഇതിൽ കാരുണ്യമില്ല ഇന്ന റബ്ബക്കെ യക്ലി ബൈനഹും ബിഹുക്മിഹി, അല്ലാഹു അവർക്കിടയിൽ അവന്റെ വിധി മുഖേന തീർപ്പ് കൽപ്പിക്കുന്നു. വഹുവൽ അസീസുൽ അലീം. അതുകൊണ്ട് അല്ലല്ല ഈ ഖുർആനിന്റെ രക്ഷിതാവിന്റെ വക്കൽ നിന്നുള്ളതാണ് എന്നിരിക്കെ നീ അള്ളാഹുവിൽ വരമേൽപ്പിക്കുക. ഇന്ന കാലൽ ഹക്കിൽ മുബീൻ, നീ വ്യക്തമായ ഒരു സത്യത്തിലാണ് നീ ഇപ്പോൾ ജീവിക്കുന്നത്. ഇപ്പൊ നമ്മൾക്ക് പറയാനുള്ളതാണ് ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ വ്യക്തമായ ഒരു സത്യത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. വൈന്നക ഫതവക്കൽ അലല്ലാഹി ഇന്ന കാലൽ ഹക്കിൽ മുബീൻ. ഇനി ബാക്കി വരുന്ന ആയത്താണ് ഒന്ന് ലേശം വിശദീകരിക്കുന്നത്. ഇന്നകലാ തുസ്മി ഉൽ മൗത്ത, നിർജീവികളെ നീ കേൾപ്പിക്കുകയില്ല. നബിയോടാ പറയുന്നത്, നിർജീവികളെ നീ കേൾപ്പിക്കുകയില്ല. വലാ തുസ്മി ഉൽ സുമ്മത്തു, ബദിരനെയും വിളിച്ചാൽ കേൾക്കാത്ത ബദിരന മൂകരെയും നിനക്ക് സുമ്മിനെ നീ കേൾപ്പിക്കുകയില്ല.